لا لا لا، സ്വർഗീയ പിതാവേ, അങ്ങയുടെ ഓമനപുത്രനായ ക്രിസ്തുവിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. ഞങ്ങളെ ശക്തനാക്കുന്ന, അങ്ങ് മുഖാന്തരം അങ്ങ് ഒരുക്കിയിരിക്കുന്ന മാർഗ മുഖാന്തരം ഞങ്ങൾ സകലത്തിനും മതിയായ എന്നങ്ങനെ വചനം പറയുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ പോരാട്ടമുള്ള ഞങ്ങളുടെ സഹോദര വർഗങ്ങളോടല്ല, ഞങ്ങളെ മുഴുവൻ ചതിച്ച, ഞങ്ങളെ പാപത്തിലും മരണത്തിലും കുടുക്കിയ പിശാചിന്റെ കിണ്ടത്തോടാണ് അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനായി. പക്ഷെ ഞങ്ങൾക്ക് സ്വയമേ അവനെ എതിരിടാൻ ശക്തിയില്ല. ഞങ്ങളുടെ ശക്തി അങ്ങ, ഞങ്ങളുടെ ബലം അങ്ങ. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ ഞങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും എന്നുള്ള അങ്ങയുടെ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനായി ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ അങ്ങ് പിശാച് കുരുടാക്കിയ ജനത്തിന്റെ കണ്ണുകളെ തുറന്ന് അങ്ങയുടെ ഇഷ്ടത്തെ കാണുവാൻ, ക്രിസ്തുവിലൂടെ അങ്ങുമായി ഒന്നായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞാൻ അങ്ങനെ മാത്രമല്ലോ, അങ്ങയുടെ അഭിഷേകത്താൽ, ഓ അങ്ങയുടെ ജീവനാൽ ഉപയോഗിച്ചാണ് പരിശുദ്ധാത്മാവേ, ഹോളി ഗോഡ്, നൗ ഇറ്റ്സ് യുവർ ടേൺ. അങ്ങയുടെ വചനങ്ങൾ ജനത്തിനുള്ളിൽ ജീവനായി മാറട്ടെ. ഞാനൊരു ചാനൽ മാത്രമായിരിക്കാൻ, അങ്ങേക്ക് ഭൂമിയിൽ ശബ്ദം തരുന്ന വ്യക്തി മാത്രമായിരിക്കാൻ എന്നെ സഹായിച്ചാട്ടെ, ഉപയോഗിച്ചാട്ടെ. കാറ്റെവിടെ നിന്ന് വരുന്നു എന്നോ എങ്ങോട്ടേക്ക് പോകുന്നു എന്നോ അറിവില്ലാത്തതുപോലെ അങ്ങയുടെ ആത്മാവിന്റെ കരങ്ങളിൽ ഒരു തൂവലെന്നതുപോലെ ആയിരിക്കാൻ ദാടിനെ അങ്ങ് ജനത്തെ അങ്ങിലേക്ക് ആകർഷിച്ചാട്ടെ. അങ്ങയുടെ വചനത്തിൽ യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ദൈവത്തിന്റെ തിരുവചനവുമായി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ആ ചിന്തകൾ നിങ്ങളെ അറിയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തരുന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. നമ്മളുടെ ഭൂമിയിലെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ദൈവത്തെ ഈ ജഡത്തിലൂടെ വെളിപ്പെടുത്തുക. ക്രിസ്തു ചെയ്തത് അതാണ്, ദൈവത്തെ ജഡത്തിൽ വെളിപ്പെടുത്തുക. നമ്മൾ ഓരോ ദൈവപുത്രന്മാരും അതിലേക്ക് എത്തിച്ചേരുന്നതാണ് നമ്മളുടെ ഫലം. അതിലേക്ക് എത്തിച്ചേരുന്നതാണ് നമ്മുടെ ഫലം. ശ്രദ്ധിച്ചേട്ടെ, നമ്മുടെ ഫലം എന്ന് പറയുന്നത് നാം ദൈവത്തെ, നമ്മുടെ സൃഷ്ടാവിനെ നമ്മളിലൂടെ ഈ ലോകത്തിലേക്ക് വെളിപ്പെടുത്താൻ, ഇതാണ് നമ്മുടെ ഫലം. അങ്ങനെ നമ്മളെ വെളിപ്പെടുത്തുമ്പോൾ നാം ദൈവപുത്രന്മാരായി വെളിപ്പെടുകയാണ്. ദൈവപുത്രന്മാരായി നമ്മളെയല്ല നാം വെളിപ്പെടുത്തേണ്ടത്, നമ്മളിലെ മനുഷ്യനെയല്ല വെളിപ്പെടുത്തേണ്ടത്, നമ്മളിലെ, നമ്മളിൽ വാസം ചെയ്യുന്ന ദൈവത്തെ വെളിപ്പെടുത്തണം. പക്ഷെ ദൈവത്തെ വെളിപ്പെടുത്തണമെങ്കിൽ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഭാഗം നമ്മുടെ ഉള്ളിൽ നടന്നെങ്കിൽ മാത്രമേ ദൈവത്തെ വെളിപ്പെടുത്താൻ പറ്റൂ. ഏതാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഭാഗം? നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഭാഗം ദൈവത്തിന്റെ ആലയമായി നാം വെളിപ്പെടുകയാണ്, നമ്മളിൽ ആ പണി നടക്കുകയാണ്. എഫേസ്യ ലേഖനം 2 അധ്യായം അതിന്റെ 22 വാക്യം നമ്മുടെ കീ വാക്യമാണെന്ന് ഓർക്കുക. അവൻ എന്താണ് പറയുന്നത്? അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അപ്പോ അവനിൽ, ക്രിസ്തുവിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന്, ദൈവം നമ്മുടെ ഉള്ളിൽ താമസിക്കാനായിട്ട് ആത്മാവിനാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു. അപ്പൊ പണി നടന്നെങ്കിൽ മാത്രമേ അത് നമ്മളിലൂടെ വെളിപ്പെടുകയുള്ളൂ. പണി നടക്കണം, പണി അകത്ത് പണി നടന്നെങ്കിൽ മാത്രമേ ദൈവം നമ്മളിലൂടെ വെളിപ്പെടുകയുള്ളൂ. എന്നാൽ നമ്മുടെ ഉള്ളിൽ തെറ്റായ ഒരു പണി നടന്നിരിക്കുകയാണ്, തെറ്റായ ഒരു പണി പണിതിരിക്കുകയാണ്. ആ പണി എന്താണ് തെറ്റായ പണി? പിശാച് നമ്മളെ കബളിപ്പിച്ചതിലൂടെ നമ്മൾ ദൈവം നമ്മളിൽ നിന്ന് വെളിപ്പെടുന്നതിന് പകരം നമ്മൾ നമ്മളെ അങ്ങ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. തെറ്റായ പണി നമ്മൾ നടന്നിരിക്കുകയാണ്. ദൈവം നമ്മളെ ഉണ്ടാക്കിയത് ദൈവത്തിന് നമ്മളിൽ താമസിച്ച് ദൈവത്തിന്റെ പ്രോപ്പർട്ടി ആയ ഭൂമിയിൽ ദൈവത്തിന് നടക്കാനാണ്, ദൈവത്തിന് വാഴാനാണ്. ദൈവം ആത്മാവാണ്. ആത്മാവാകുന്ന ദൈവം ഒരിക്കലും അശുദ്ധിയിൽ വസിക്കത്തില്ല. ആത്മാവാകുന്ന ദൈവം ഒരിക്കലും അശുദ്ധിയിൽ വസിക്കത്തില്ല. എന്തേ യേശു, നമ്മുടെ കർത്താവ് യേശു നമ്മളോട് പറഞ്ഞ സുവിശേഷം എന്താ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ നീ എന്ത് ചെയ്യണം? മനുഷ്യ നീ മാനസാന്തരപ്പെടണം, നിന്റെ മനസ്സിന് അന്തരം വരുത്തണം. ഇനി മനസ്സിന് അന്തരം വരുത്തി കഴിഞ്ഞാൽ ദൈവം വരുമോ? മനസ്സിന് അന്തരം വരുത്തിയാൽ ദൈവം നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ വരും. ഭൂമിയിൽ വരുമോ? ഇല്ല. പിന്നെ ഭൂമിയിൽ എപ്പോ വരും? ഭൂമിക്ക് അന്തരം വരണം, ഭൂമിക്ക് അന്തരം വരണം. അപ്പോ കർത്താവ് യേശു വന്ന് പറയുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ഇതാ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കുഞ്ഞേ നീ എന്ത് ചെയ്യണം? നീ മാറണം, നീ ആളുമാറണം. കാരണം ഈ അവസ്ഥയില് നിന്റെ ഉള്ളിൽ ദൈവരാജ്യം വരാൻ പറ്റത്തില്ല. നീ ആളുമാറി നിന്റെ ഉള്ള് വീണ്ടും ദൈവത്തിന്റെ ആലയമായി മാറണം. നിന്റെ നീയല്ല നിന്നിലൂടെ വെളിപ്പെടേണ്ടത്, ദൈവം വെളിപ്പെടാനാണ് നിന്നെ ഉണ്ടാക്കിയത്. ദൈവം അശുദ്ധിയിൽ വസിക്കത്തില്ല. ഇതുകൊണ്ടാണ് പറയുന്നത് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അങ്ങനെ നമ്മൾ വിശുദ്ധരായി മാറുവാൻ തക്കുള്ള ശുശ്രൂഷ എല്ലാം ദൈവം ചെയ്തിട്ടുണ്ട്. ആ ശുശ്രൂഷയിൽ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് ചേർന്ന് സഹകരിച്ചാൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആലയമായി മാറും. പക്ഷെ അപ്പോഴും ദൈവം ഭൂമിയിലേക്ക് വരുന്നില്ല, വരുന്നത് നമ്മളിലൂടെ മാത്രമാണ്, വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ പിന്നെ നമുക്കുണ്ടായ പോലൊരു ശുദ്ധീകരണം ഭൂമിക്കുണ്ടായാൽ അതിനുശേഷം ദൈവം ഭൂമിയിലേക്കും വരും. ഇതുകൊണ്ടാണ് 1000 വർഷ ഭരണത്തിന് ശേഷം, ക്രിസ്തുവിന്റെ 1000 വർഷ ഭരണത്തിന് ശേഷം ദൈവത്തിന്റെ വചനം പറയുന്നു ഭൂമി ഒരു ശുദ്ധീകരണ പ്രോസസ്സിലൂടെ കടത്തിവിടും. ഭൂമിയെ, പഴയ ആകാശവും പഴയ ഭൂമിയെയും ദൈവം മാറ്റി പുതിയ ആകാശവും പുതിയ ഭൂമിയും വരും. എന്തിനാ ഇതൊക്കെ മക്കളെ, എന്തിനാ ഇതൊക്കെ? ദൈവം വരാൻ പോവുക ഭൂമിയിലേക്ക്, ദൈവത്തിന്റെ കൂടാര മനുഷ്യരോടുകൂടെ വരാൻ പോവുകയാണ്. ഇതാ യേശു പറഞ്ഞ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പപ്പ വരുന്നേ മക്കളെ, പപ്പ വരുന്നേ. ആര്? നീതിയിൽ സൂര്യനായ, ഇതാ വിശുദ്ധിയിൽ അതിവിശുദ്ധനായ പപ്പ വരുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കേ. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ PWD വർക്കുകാരൊക്കെ ഇതാ ലോറിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഉടനെ കീലൊക്കെ ആയിട്ട് ഇറങ്ങി എന്റെ റോഡൊക്കെ അടയ്ക്കാൻ, റോഡെല്ലാം ശരിയാക്കാനായിട്ട് ഇറങ്ങും അല്ലേ? ഏത് സമയം അവരെ എല്ലാം റോഡ്, പ്രത്യേകിച്ച് എയർപോർട്ടിൽ നിന്ന് വരുന്ന റോഡൊക്കെ അവർ റെഡിയാക്കും, എല്ലാം റെഡിയാക്കും. അകത്ത് എല്ലാം അവിടെ ക്ലീൻ ചെയ്ത് വരുന്ന സൈഡിലെ മതിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലൊക്കെ ആക്കി, എല്ലാ രീതിയിലൊക്കെ എല്ലാം ഭംഗിയാക്കി വെക്കും. എന്തേ കാര്യം? ഒരു പ്രധാനപ്പെട്ട വ്യക്തി വരികയാണ് അല്ലെ? പ്രധാനപ്പെട്ട വ്യക്തി വരുമ്പോ എല്ലാം ക്ലിയർ ആക്കി വെക്കുക. അപ്പൊ സാധാ ഇവിടുത്തെ ഇതാ രാവിലെ മുളച്ച് വൈകിട്ട് വാടിപ്പോകുന്ന പുൽക്കൊടിക്ക് തുല്യരായ പ്രധാനപ്പെട്ട മനുഷ്യർ കടന്നു വരുമ്പോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുവെങ്കിൽ ഇതാ ആദിയും അവസാനവും ഇല്ലാത്ത സ്വർഗസ്ഥനായ പിതാവ്, മനുഷ്യരാരെയും കാണാത്തവൻ, ഇതുവരെ കണ്ടിട്ടില്ലാത്തവൻ, അതി തേജസ്സിൽ വസിക്കുന്നവൻ, തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തുമെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോ, ആ തക്ക സമയത്ത് തന്റെ പ്രത്യക്ഷത വരുത്തുവാൻ കടന്നു വരുമ്പോ, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരുങ്ങണം, ഭൂമി ഒരുങ്ങണം, സകലത ഒരുങ്ങണം. ആകാശത്തെയും ഭൂമിയെയും സകലത്തെയും ഒരുക്കി പാപ പങ്കിലമായി മണ്ഡലത്തെ, ആ പാപത്തെ എടുത്തു മാറ്റി വിശുദ്ധിയിൽ വിശുദ്ധമായി സ്വർഗത്തിലെ ദൈവം ഒരുക്കും.
പിതാവ് ദൈവം മനുഷ്യരോട് കൂടെ അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു. ഹല്ലേലൂയ. ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തണ്ടേ? നമ്മൾ പലപ്പോഴും ലിമിറ്റഡ് വിഷനിലാണ് നമ്മൾ നിൽക്കണേ. ലിമിറ്റഡ് വിഷൻ, ഈ കൊച്ചി ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞ് ഞാനവിടെ കുറച്ച് മാസങ്ങൾ വർക്ക് ചെയ്ത്, രണ്ടോ മൂന്നോ മാസം വർക്ക് ചെയ്യാനിട്ടിടയായി. അപ്പോൾ അവിടെ ലിമിറ്റഡ്, എന്റെ പപ്പയും അവിടെ വർക്ക് ചെയ്ത്, ഭൂമിയിലെ പപ്പ. അപ്പോ ശ്രദ്ധിച്ചേ, അപ്പോ ഞാനിത് ഭൂമിയിലേന്ന് പറയുന്നത് രണ്ട് സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞ് ശീലിച്ചു പോയി. കാരണം രണ്ടിടത്ത് ജീവിക്കുകയല്ലേ, നമ്മുടെ പാട്ടും കണ്ടില്ലേ, നിത്യപ്രഭാതത്തിലും ജീവിക്കും, സുപ്രിയ ശ്രദ്ധിച്ചു ഭൂമിയിലും ജീവിക്കുന്നു. അപ്പൊ രണ്ടിടത്തും പറയുമ്പോ ഹല്ലേലൂയ, ഇത് രണ്ട് പപ്പമാരുണ്ട്, ഒന്ന് ജഡത്തിലെ അപ്പൻ, ഒന്ന് ആത്മാവിലെ അപ്പൻ, ഒന്ന് മരണമുള്ള അപ്പൻ, ഒന്ന് മരണമില്ലാത്ത അപ്പൻ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് അപ്പോ അവിടെയും കൊച്ചി ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. അത് ഇതുപോലെ നമ്മൾ ലിമിറ്റഡ് ആകരുത്. നമ്മുടെ വിഷൻ എപ്പോഴും ലിമിറ്റഡാ. നമ്മൾ ക്രിസ്തു വരുന്നത് വരെ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, ക്രിസ്തു വരുന്നത് വരെ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ ചിന്തി അവിടെ മാത്രം അവസാനിച്ചു പോകരുത്. ക്രിസ്തു വന്ന് 1000 വർഷം വാഴുന്ന ആ ഭൂമിയെയും ദൈവം എടുത്തു കളയും. ദൈവം എടുത്തു കളഞ്ഞ് അതിനെ ശുദ്ധീകരിക്കും. അതിനെ ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമാണ് പിതാവായ ദൈവത്തോട് കടന്നു വരുന്നത്. ഇത് 3 സ്റ്റേജുകളാണ്, അത് മറന്നു പോകരുത്. 3 സ്റ്റേജുകൾ. ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ ഒളിച്ചു വെച്ച പുളിപ്പിനു തുല്യമാണ് ദൈവരാജ്യം എന്ന് കേട്ടിട്ടില്ലേ? 3 സ്റ്റേജ്, 3 വരവാണ്. ആദ്യത്തെ വരവ് പരിശുദ്ധാത്മാവിന്റെ വരവാണ്. അത് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇതാണ് പെന്തക്കോസ്ത് നാളിൽ വന്നത്. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത് ആ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, ആ ഗോഡ് ഹെഡിന്റെ പ്രവർത്തനത്തില്. ഇതാ പ്രിയ സഹോദരങ്ങളെ, ആദ്യം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ദൈവരാജ്യം. എന്നാൽ അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ, നമ്മളെ ഇന്ന് ഒരുക്കേണ്ട ആ ഒരുക്കത്തിൽ ഒരുക്കം കഴിഞ്ഞു കഴിയുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ ദൈവരാജ്യം ഒരുക്കി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ദൈവത്തിന്റെ നിവാസമായി കഴിഞ്ഞു കഴിഞ്ഞാൽ, തുടർന്ന് അടുത്ത സ്റ്റേജിലേക്ക് കടന്നു വരുന്ന യേശു ക്രിസ്തു കൂടി നമ്മോട് ചേർന്നു വരും. യേശു ക്രിസ്തു കൂടി ചേർന്ന് വരും, ഈ ഭൂമിയിലേക്ക് വരും. ആ നമ്മൾ അതിനായി കാത്തിരിക്കുന്നു അല്ലെ? പക്ഷെ അവിടെ കൊണ്ട് ലിമിറ്റഡ് ആയിരുന്ന ഈ പറഞ്ഞു. തുടർന്ന് ഇതാ യേശുവോട് കൂടെ ജയം പ്രാപിക്കുന്നവർ 1000 വർഷം വാഴും. ആ ഭൂമിയിലും പാപമുണ്ട്, ആ ഭൂമിയിലും കുറവുകളുണ്ട്. അന്ന് ഇരുമ്പ് കോൽ കൊണ്ടായിരിക്കും വാഴ്ച. പക്ഷെ അതിനുശേഷം ഇനി പിതാവായ ദൈവം വരാൻ പോവുകയാണ്. ആ പിതാവായ ദൈവം വരുന്നതിന് മുമ്പ് ഇതാ ഇവിടെയുള്ള പാപികളെ എല്ലാം എന്ത് ചെയ്യുക? ആ ഒരു ന്യായവിധിയിലൂടെ എല്ലാം മാറ്റി ഇതാ തീ കടന്നു വന്ന് അശുദ്ധൻ പാപികളായിരിക്കുന്നവരെ എല്ലാം നശിപ്പിച്ചു കളയുകയും, തുടർന്ന് പുതിയ ആകാശവും പുതിയ ഭൂമിയും കൂടി വന്ന ശേഷം മാത്രമേ ആര് വരുന്നുള്ളൂ? പിതാവായ ദൈവം കടന്നു വരുന്നു. അപ്പോ ഇതാണ് സുവിശേഷത്തിന്റെ മർമ്മം, അതിലേക്കുള്ള യാത്രയാണ്. ഇതാണ് യേശു പ്രസംഗിച്ചത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകൾക്കും ഒരു മാറ്റം ഉണ്ടാകണം. ഇനി നിങ്ങളല്ല നിങ്ങളിലൂടെ വെളിപ്പെടേണ്ടത്, നിങ്ങളിലൂടെ വെളിപ്പെടേണ്ടത് നിങ്ങളുടെ ദൈവമാണ് വെളിപ്പെടേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വെളിപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഫലം കൊടുക്കുന്നവരല്ല, പകരം നമ്മൾ മൽഫങ്ഷൻ ചെയ്യുന്നവരാണ്. ദൈവം നമ്മളിലൂടെ വെളിപ്പെടുമ്പോൾ നമ്മൾ ഫലം കൊടുക്കുന്നവരാണ്. അതെപ്പോഴും ഓർമ്മ വേണം. ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ സന്ദേശത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കയറുകയാണ്. ആ സന്ദേശം നമ്മൾ കേട്ടു, ഫലം കൊടുക്കുന്നില്ല എങ്കിൽ അതിനെ മാറ്റിക്കളയും. എത്ര പേര് അത് ധ്യാനിച്ചു എന്ന് ഞാൻ ഓർക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം. അതിന് 41-ാം വാക്യം
അവൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടം ഏൽപ്പിക്കും എന്ന് അവനോട് പറഞ്ഞു.
ഓ ലോർഡ്, ഐ ലവ് യു. 43-ാം വാക്യം
യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
അപകടം പിടിച്ചൊരു വേട, ഇത് അപകടം പിടിച്ച വേട. ഹല്ലേലൂയ, വൺ സേവ്ഡ് ഓൾവേസ് സേവ്ഡ് തത്വമൊക്കെ ഇവിടെ തകർന്ന് താഴെ വീഴും. ശ്രദ്ധിച്ചു കേട്ടെ, യേശുക്രിസ്തു പറയുന്ന രണ്ട് വാക്യങ്ങൾ, അവൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം, അതായത് ഫലം, ഫ്രൂട്ട് കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടം ഏൽപ്പിക്കും. തോട്ടമാണ് ഭൂമി, തോട്ടം ഏൽപ്പിക്കും എന്ന് അവർ അവനോട് പറഞ്ഞു. ആ വല്ലാത്തവരെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടം ഏൽപ്പിക്കുമെന്ന് അവൻ അവരോട് പറഞ്ഞു എന്നതായിരിക്കും ശരി. അങ്ങനെ താഴെ വായിക്കുകയാണ്, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത്. ശ്രദ്ധിച്ചേ, അപ്പൊ ദൈവരാജ്യം കൊടുത്തതാ, ദൈവരാജ്യം കൊടുത്തതാ, പക്ഷെ അത് തിരിച്ചെടുക്കും. ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത്, അപ്പൊ കൊടുക്കാതെ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതിന്റെ ഫലം കൊടുക്കുന്ന നേഷൻസ് അല്ലെങ്കിൽ ജാതികൾക്ക് കൊടുക്കും. ഇംഗ്ലീഷിൽ നേഷൻസ് എന്നാണ്, രാഷ്ട്രങ്ങൾക്ക് കൊടുക്കും അല്ലെങ്കിൽ വ്യക്തികൾക്ക് കൊടുക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, യേശു ക്രിസ്തു പറയുകയാണ്. ഫലം കൊടുക്കുന്നവർക്ക് കൊടുക്കും. ഇതുകൊണ്ടാണ് പറയുന്നത്, ഫലം ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. ഫലം നാം വെളിപ്പെടുന്നതല്ല ഫലം, അത് മൾഫങ്ഷൻ ചെയ്യുന്നതാണ്. ദൈവം നമ്മളിലൂടെ വെളിപ്പെടണം, നമ്മുടെ ജഡത്തിലൂടെ ദൈവം വെളിപ്പെടണം. ഹല്ലേലൂയ. ക്രിസ്തു പറഞ്ഞില്ലേ, എന്നെ കാണുന്നവൻ ഇതാ പിതാവിനെ കാണുന്നു. കാരണം ക്രിസ്തുവിന്റെ ഉള്ളിൽ ആരാ വസിക്കുന്നേ? ക്രിസ്തു പറയുന്നു, പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ സൺഡേ സന്ദേശത്തില് നിങ്ങള് കേരളത്തിലെ അല്ലെങ്കിൽ കഴിഞ്ഞ സൺഡേ സന്ദേശത്തിൽ പറഞ്ഞ ആ മൂന്ന് ഗ്ലാസ്സുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മൂന്ന് ഗ്ലാസ്സുകൾ, മൂന്ന് ട്രാൻസ്പറന്റ് ആയ ആ ഗ്ലാസ്സിൽ നിന്ന് ഓരോ ആ ട്രാൻസ്പറന്റ് ഗ്ലാസ് നമ്മുടെ ജഡത്തിന് തുല്യമാണ്. ആ ജഡത്തിന് തുല്യമായ ആ ട്രാൻസ്പറന്റ് ഗ്ലാസ്സിൽ അതില് ആദ്യം നമ്മള് അതില് ചായ എടുത്തു, പാൽ ചായ എടുത്തു അല്ലെ. പാൽ ചായ എടുത്തപ്പോ ഗ്ലാസ്സിലൂടെ എന്താ കണ്ടേ? ലോകം അല്ലെങ്കിൽ പുറത്തുള്ളവര് കണ്ടത് പാൽ ചായയാണ്. അത് മനുഷ്യനെ കാണിക്കുന്നു, മനുഷ്യന്റെ സ്വയത്തെയാണ് ആ ഗ്ലാസ്സിലൂടെ വെളിപ്പെടുന്നത്, ജഡത്തിലൂടെ വെളിപ്പെടുന്നത്. രണ്ടാമത് നമ്മൾ അതില് കട്ടൻ കോഫി എടുത്തു, ബ്ലാക്ക് കോഫി അല്ലെ. തുടർപ്പ് ആ ഗ്ലാസ്സിലൂടെ പിന്നെ കാണുന്നത് എന്തുവാ? ഒരു കറുത്ത കളറാ കാണുന്നുള്ളൂല്ലേ. അത് പിശാചെ വെളിപ്പെടുന്നതാണ് അത് കാണിക്കുന്നത്. ആന്റി ക്രൈസ്റ്റ് തലത്തിലുള്ള വ്യക്തിത്വം വെളിപ്പെടുന്നതാണ് അതിലൂടെ കാണിക്കുന്നത്. പിശാചിന്റെ മക്കൾ അതിലൂടെ വെളിപ്പെടുന്നത് കാണിക്കുന്നത്. ഇനി വേറെ അതേ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ പാലിടും. അപ്പൊ തുടർന്ന് ഗ്ലാസ് കാണുന്നതിന് ഇപ്പൊ എന്നാ കാണുന്നത്? പാലാ കാണുന്നത്. അത് ദൈവത്തിന്റെ പുത്രന്മാർ ദൈവത്തെ വെളിപ്പെടുത്തുന്നതാണ് അത് കാണിക്കുന്നത്. ഇതേപോലെ നമ്മളൊരു കണ്ടെയ്നറാ, മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു കണ്ടെയ്നറാ. എന്തിന്റെ കണ്ടെയ്നർ? സ്പിരിറ്റ് കണ്ടെയ്നറാ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മറ്റേ വലിയ കന്നാസം ഉണ്ടല്ലോ, ഈ സ്പിരിറ്റ് കൊണ്ടുപോണ, അതല്ല. സ്പിരിറ്റ്സ്, ആത്മാക്കളുടെ കണ്ടെയ്നർ, ആത്മാക്കളുടെ കണ്ടെയ്നർ. അപ്പോ ഇതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? തന്നെ അതിൽ ഉൾക്കൊള്ളിച്ചു എന്ന് പറഞ്ഞ് തന്നെ തന്നെ അതിലേക്ക് ഊതി ഇല്ലേ. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, ആ സ്പിരിറ്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന കണ്ടെയ്നറുകളില് പിശാചുകൾ കയറിയിരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അത് ആത്മാക്കൾക്ക് വസിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇതുകൊണ്ടാണ് പറയുന്നത്, ഇതാ ഒരു ഭൂതഗ്രസ്തൻ വന്നപ്പോ ഭൂതഗ്രസ്തൻ പറയുന്നില്ലേ, ഇതാ ഞങ്ങള് കുറെ പേരുണ്ട്, ഞങ്ങളിൽ ഒരു ലീജിയനാണ്, 6,000 പേരുണ്ട്. ആരുടെ ഉള്ളില്? ഒരു സ്പിരിറ്റ് കണ്ടെയ്നറും ആയ മനുഷ്യന്റെ ഉള്ളിൽ. മനസ്സിലായി? അപ്പൊ ദൈവം വസിക്കേണ്ട സ്ഥലത്ത് കയറി ഇപ്പൊ ആരാ കയറി പിടിച്ചേക്കണേ? പിശാചി വസിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ബ്ലാക്ക് കോഫി ആ ഗ്ലാസ്സിലൂടെ വെളിപ്പെടുന്ന പോലെ ആ മനുഷ്യൻ്റെ പറഞ്ഞോട്ടെ. ഈ ഭൂതവളകളെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഭൂതവളകളെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ആ ബ്ലാക്ക് കോഫി ആ ഗ്ലാസ്സിലൂടെ വെളിപ്പെടുന്നത് പോലെ പിശാജ് വെളിപ്പെടുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോ അത് പിശാജ് വെളിപ്പെടുക. എന്നാൽ നമ്മളിലൂടെ വെളിപ്പെടേണ്ടത് നമ്മളല്ല, നമ്മളിലൂടെ വെളിപ്പെടേണ്ടത് പിശാജല്ല, നമ്മളിലൂടെ വെളിപ്പെടേണ്ടത് നമ്മുടെ സ്വർഗീയ പിതാവ് വെളിപ്പെടണം. അതെങ്ങനെ പറ്റും? ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, ക്രിസ്തു നമ്മളെ പിതാവുമായിട്ട് കണക്ട് ചെയ്യുന്നു. തുടർന്ന് ഇതാ നമ്മളിലൂടെ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നമ്മളുടെ പിതാവാണ് വെളിപ്പെടുന്നത്.
സ്വർഗീയ പിതാവ് വെളിപ്പെടുന്നത്. കാരണം ക്രിസ്തുവിന്റെ തല ദൈവം. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മൾ സംഭവിക്കുന്നതാണ് ഫ്രൂട്ട്. നമ്മൾ ദൈവപുത്രന്മാരായി വെളിപ്പെടണം. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഇതാണ് യേശയ്യ 53:10 നാം നിരന്തരം കേൾക്കുന്നതാണ്. യേശുവിന് എന്തിനാ കാലൊരു പക്ഷെ തകർത്തത്? അവന്റെ പ്രാണൻ ആ അകൃത്യാഗമായി തന്നിട്ട് അവൻ സന്തതിയെ കാരണം, ദൈവപുത്ര കാരണം. ആരാ ദൈവപുത്രൻ? ദൈവത്തെ വെളിപ്പെടുത്താനാണ് ദൈവപുത്രൻ. ദൈവത്തെ വെളിപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ദൈവാത്മാവാൻ നയിക്കപ്പെടണം. ദൈവാത്മാവാൻ നയിക്കപ്പെടാത്ത ഒരുത്തനും ദൈവത്തെ വെളിപ്പെടുത്തുവാൻ കഴിയില്ല. അവൻ അവനവനെ തന്നെയേ വെളിപ്പെടുത്തുകയുള്ളൂ. ഹല്ലേലൂയ. അവനവനെ തന്നെ വെളിപ്പെടുത്തുള്ളൂ. ദൈവത്തിന്റെ വചനം നമ്മൾ നേരത്തെ കേട്ടില്ലേ, J 7:17 യോഹന്നാൻ 7:17 വായിക്കും. ഹല്ലേലൂയ. ഉപദേശം ദൈവത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എങ്ങനെ തിരിച്ചറിയാം? ആ ദൈവത്തിൽ നിന്നുള്ളവൻ സ്വന്തമാകത്ത് അന്വേഷിക്കുകയില്ല, ദൈവത്തിന്റെ മഹത്വം അന്വേഷിക്കും. സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കും. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ഇച്ഛിക്കുന്നവൻ ഉപദേശം ദൈവത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന് തിരിച്ചറിയും. അപ്പോ നമ്മുടെ ഉള്ളിൽ ആദ്യ ആഗ്രഹം വേണം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ഇച്ഛിക്കും. എനിക്ക് വലുതാകാനല്ല, ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്ത് പൂർത്തീകരിക്കുക. ലോർഡ് ഐ ലവ് യു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഭൂമിയിലെ ജയം എന്ന് പറയുന്നത് നമ്മള് ജഡത്തിൽ കുറെ നന്മകൾ കിട്ടി അവസാനിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ധനവാനൻ ലാസറിന്റെ കഥയിൽ ധനവാനായിരിക്കും അനുഗ്രഹീതൻ. അതല്ല നമ്മളുടെ യഥാർത്ഥത്തിൽ നമ്മുടെ അനുഗ്രഹം. അത് താൽക്കാലികം മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഫലമുള്ളവരായി നമ്മൾ ജയം പ്രാപിക്കുന്നുവെങ്കിൽ, ശ്രദ്ധിച്ചേ, ഈ ആയുസ്സിൽ നാം എന്തെല്ലാം ചെയ്യാനാണ് ദൈവം നമ്മളെ നിയമിച്ചാക്കിയിരിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്? അത് ഈ ശ്വാസം തീരുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ റിലീസ് ചെയ്ത് ആ ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തീകരിച്ച് നമ്മൾ ദൈവത്തോട് പറയണം, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അങ്ങ് എന്റെ ഉള്ളിൽ ഏൽപ്പിച്ചത് മുഴുവൻ ഇതാ ഈ ലോകത്തിലേക്ക് റിലീസ് ചെയ്തു, ഫിനിഷ്ഡ്. ഇതാ കർത്താവ് യേശു പറഞ്ഞ്, പിതാവിന് നോക്കി റിപ്പോർട്ട് കൊടുത്തു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. റിപ്പോർട്ട് കൊടുക്കാത്ത ഒരേ ഒരാളെ യഥാർത്ഥത്തിൽ ലോകത്തിലുള്ളൂ. യൂണിവേഴ്സിലുള്ളു റിപ്പോർട്ട് കൊടുക്കാത്ത ഒരേ ഒരാള്. ആരാന്നറിയോ? ആർക്ക് റിപ്പോർട്ട് കൊടുക്കണ്ട? റിപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഉണ്ടായിട്ട് റിപ്പോർട്ട് കൊടുക്കാത്ത ആളുകളുണ്ട്. എന്നാൽ ഒരാൾക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ഒരാളുണ്ട് ലോകത്ത്. ആരാന്നറിയാം? ഒരാൾക്ക് റിപ്പോർട്ട് കൊടുക്കണ്ട. ആ വ്യക്തിത്വത്തെയാണ് നാം ദൈവം എന്ന് വിളിക്കുന്നത്. ഒരാൾക്ക് റിപ്പോർട്ട് കൊടുക്കണം. ദൈവത്തെ എങ്ങനെ തിരിച്ചറിയാം? ആർക്ക് റിപ്പോർട്ട് കൊടുക്കണ്ട. എല്ലാവരും ദൈവത്തെ റിപ്പോർട്ട് ചെയ്യും. കാരണം ദൈവത്തിന്റെ മോളിൽ പിന്നെ ഒരു തലയില്ല. തലയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തലയില്ല, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയാക്കാറില്ലേ. അപ്പോ അതിൽ താഴെയുള്ളവരൊക്കെ എല്ലാവരും ഹെഡിനെ റിപ്പോർട്ട് ചെയ്യും. പുള്ളിക്കാരൻ തന്റെ മുകളിലെ ഹെഡിനെ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് അവസാനം ഒരു ഹെഡിന്റെ അടുത്ത് എത്തുമ്പോ ആ ഹെഡിന് പിന്നെ വേറെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാനില്ല. ആ ഹെഡിന്റെ പേരാണ് ദി ഓൾമൈറ്റി ഗോഡ്. ഇതാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞേ, ഇതാ ഏക സത്യ ദൈവമായ നിന്നെയും. നീ ആ യേശുക്രിസ്തു പറഞ്ഞ ആ വ്യക്തിത്വമാണ് ആർക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത വ്യക്തിത്വം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാനും നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ദൈവത്തെ നമ്മൾ വെളിപ്പെടുത്തണം. ഈ ദൈവത്തെ നമ്മൾ ലോകത്തിലേക്ക് വെളിപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഫലം കൊടുക്കുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ഇച്ഛിക്കുന്നവൻ ഉപദേശം ദൈവത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന് തിരിച്ചറിയും. അപ്പോ ഈ ഒരു ഭാഗത്തെ നമ്മൾ കടന്നു വരുമ്പോ നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നേടിത്തു. നമുക്ക് ഈ യാത്രയുടെ മുഴുവൻ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവരാജ്യം അവകാശമാക്കാനാണെന്ന് നമുക്കറിയാലോ. പക്ഷെ അത് നമ്മളെ നിങ്ങൾ എടുത്താലോ പ്രശ്നമായി. അപ്പോ അത് ആർക്കെ കൊടുക്കൂ? അത് ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്ക് ഏർക്ക് എതിര് പറയാൻ പറ്റൂ? യേശുവേ, ഞാൻ എന്തോരം അങ്ങേ സ്തുതിച്ചതാ, എത്രത്തോളം ഞാൻ ഓടിയതാ. കർത്താവ് പറയുന്നു ഫലം കൊടുക്കുന്നവർക്കേ ദൈവരാജ്യം കൊടുക്കും. എന്നാ പറയാൻ പറ്റൂ? റിക്വയർമെന്റ് ഉണ്ടോ അവിടെ? ഫലം കൊടുക്കുന്നവർക്കേ ദൈവരാജ്യം കൊടുക്കും. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഹല്ലേലൂയ. അപ്പോ ഇനി ഇതാരോടാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്ഭുതമാണ്. ശ്രദ്ധിച്ചു കേട്ടോ, ഇത് ആരോടാ ഈ കർത്താവ് ഇത് പറയണേ? ദൈവവചനം പ്രസംഗിക്കുന്നവരോട്, ജനത്തെ ദൈവത്തിലേക്ക് നടത്തുന്നവരോട്. ഇതാരോടാ ഇത് പറയണേ? ശ്രദ്ധിച്ചു കേട്ടെ, അതിന്റെ 23-ാം വാക്യം വായിച്ചാൽ ആരോടാണ് കർത്താവ് ഈ വേട് പറഞ്ഞത്? അവിടെ പറയുകയാണ്, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട്. ആ നിങ്ങൾ ആരാ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ നിങ്ങൾ ആരാ? നമ്മൾ വിചാരിക്കുന്ന അവിടെ ഏതോ വേശിയോടാ പറയണത്, അവിടെ ഏതോ ചുങ്കക്കാരനോടാണ് പറയുന്നത്, തന്റെ മുമ്പിൽ കുറെ പേര് ഇരിക്കുന്നുണ്ട്, അവരോടാ പറയുന്നത്. ഇത് ആരായി നിങ്ങൾ? ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചു, സാധാരണപ്പെട്ടവരൊന്നുമല്ല. മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവർ, ഏറ്റവും ദൈവത്തോട് അടുത്ത് നിൽക്കുന്നു എന്ന് നാം ചിന്തിക്കുന്നവരോടാണ് യേശുക്രിസ്തു കാര്യം പറയുന്നത്. അതിന്റെ 23-ാം വാക്യം വായിച്ച് ആരോടെന്ന് പറയുന്നത് നമുക്കറിയാം.
അവൻ ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അവന്റെ അടുക്കൽ വന്നു, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നത് ആർ എന്ന് ചോദിച്ചു.
ശ്രദ്ധിച്ചേ, മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും സാധാ ആളുകളൊന്നുമല്ല, സാധാ ആളുകളൊന്നുമല്ല. ഈ മഹാപുരോഹിതൻ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ആ ലെവലിൽ, പുള്ളിയുടെ ലെവലിൽ പുള്ളിയാണ് ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ജനത്തിന്റെ മൂപ്പന്മാരും യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, വെർ ഈസ് യുവർ സർട്ടിഫിക്കറ്റ്? എന്തധികാരത്തിലാണ് നീ ഇത് ചെയ്യുന്നത്? നിനക്കാരാണ് ഓർഡിനേഷൻ തന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കത്തില്ലേ, എന്തധികാരത്തിലാണ് നീ ഇത് ചെയ്തത് എന്ന് ചോദിക്കുന്ന ഈ ഒരു ഭക്തിയുടെ ടീമിനോടാണ്, അല്ലെങ്കിൽ ദൈവികമായി ജനത്തെ കൊണ്ടുപോകുന്ന ടീമിനോടാണ് കർത്താവ് പറയുന്നത്, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുക്കും, നിങ്ങളുടെ പക്കൽ നിന്നെടുക്കും. കാരണം നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചത് ജനത്തെ ദൈവരാജ്യത്തിൽ കടത്താൻ വേണ്ടിയാ. പക്ഷെ നിങ്ങളുടെ ശുശ്രൂഷ മുഴുവൻ ജനത്തെ ദൈവരാജ്യത്തിൽ കടത്തുന്നതല്ല, അവരെ അടച്ചിട്ട് പുറത്താക്കുന്നതാ, അടച്ചിട്ട് പുറത്താക്കുന്നത്. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ ഫലം നിങ്ങൾ കൊടുക്കുന്നില്ല, നിങ്ങളുടെ ജനത്തിനും അത് കൊടുക്കാൻ പറ്റില്ല, കാരണം അവരതിനെ കുറിച്ച് കേൾക്കുന്നില്ല. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുക്കും, എന്നിട്ട് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതി കൊടുക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് നാം പഠിക്കുമ്പോ ദാ യേശുക്രിസ്തു ഇവരെ കുറിച്ച് പറയുന്ന ആ മറ്റൊരു വാക്യം കൂടി ചേർത്ത് പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് നല്ലത്. ദാ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ ഇവരെ കുറിച്ച് തന്നെ യേശുക്രിസ്തു പറയുന്നുണ്ട്. അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ച്, അതിന്റെ 14-15 വായിച്ച്.
കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായി ഉള്ളവരെ, നിങ്ങൾക്ക് ആ കഷ്ടം, നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു, ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യൻ ആക്കുന്നു.
ശ്രദ്ധിച്ചേ, സുവിശേഷം അറിയിക്കുന്ന തലം, ദൈവവചനം അറിയിക്കുന്ന തലമൊക്കെ അവിടെയും ഉണ്ട്. നിങ്ങൾ ഒരുത്തനെ ചേർക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവരാജ്യത്തിലേക്കല്ല, മതത്തിലാണ് ചേർക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? വലിയ മിനിസ്ട്രി നിങ്ങൾ നടത്തുന്നുണ്ട്, കരയും കടലും ചുറ്റി നടക്കുന്നുണ്ട്. ആളെ കിട്ടുന്നുണ്ടോ? ഉണ്ട്. ചേർന്ന ശേഷമോ, അതിന്റെ അർത്ഥം അനേകരെ, ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ അനേകരെ സ്നേഹപ്പെടുത്തുന്നുണ്ട്. ചേർന്ന ശേഷമോ അവനെ നിങ്ങൾ ആരാക്കുന്നു? നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരക യോഗ്യർ ആക്കുന്നു. അതിന്റെ 13-ാം വാക്യത്തിൽ ഭർത്താവ് പറയുകയാണ്, ജനത്തിൽ ജനറലി നിങ്ങൾ ചെയ്യണം എന്നാണെന്നറിയാമോ? സ്വർഗരാജ്യം ഈ മനുഷ്യർക്ക് അടച്ച് കളയുന്നു. സ്വർഗരാജ്യം ഈ മനുഷ്യർക്ക് അടച്ച് കളയുന്നു. വായിച്ചേ 13-13.
കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായി ഉള്ളവരെ, നിങ്ങൾക്ക് ആ കഷ്ടം, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല.
ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ പറയാണ്,
നിങ്ങൾ മനുഷ്യർക്ക് ഇപ്പൊ എന്താ ചെയ്യണേ, സ്വർഗരാജ്യം അടച്ചു കളയുക. പക്ഷെ അപ്പോഴവിടെ എന്നാ ഉണ്ട്? പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, സ്തുതിയുണ്ട്, ഇതെല്ലാം അവിടെ ഉണ്ട്. പക്ഷെ എന്തടഞ്ഞു പോയി? സ്വർഗരാജ്യം അടഞ്ഞു പോയി. എന്തടഞ്ഞു പോയി? സുവിശേഷീകരണമുണ്ട്, പ്രാർത്ഥനയുണ്ട്, പാട്ടുണ്ട്, ഉപവാസമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്ത് മാത്രം അടഞ്ഞു? സ്വർഗരാജ്യം അടച്ചു കളഞ്ഞു. ഇതാണ് കർത്താവ് അവിടെ പറയുന്നത്, ഈ സ്വർഗരാജ്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കും, എടുത്തിട്ട് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം നാം മറന്നു പോകരുത്. നാം ഫലം കൊടുത്തില്ല എങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റും. ഇപ്പോ നടക്കുന്ന കാര്യം ഇതൊരു ഉപമയിലൂടെയാണ് കർത്താവ് അറിയിച്ചത്. ഉപമ എന്നാൽ എന്ത്? അതെന്തിനു വേണ്ടിയാണ് എന്ന് നാം കഴിഞ്ഞ സന്ദേശത്തിൽ കേട്ടു. ഓർക്കുന്നുണ്ടോ? മറന്നുപോയി. അപ്പൊ ഇതിന് പ്രാധാന്യം കൊടുക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് മുന്നേറാൻ പറ്റൂ. ഉപമ ദൈവം പറയാൻ വേണ്ടി യേശുവിനെ അയച്ചു അല്ലേ? ഉപമയിലൂടെ വരുന്നത് ദൈവത്തിന്റെ വചനം പറഞ്ഞു, ലോകസ്ഥാപനം മുതൽ മറഞ്ഞു കിടന്ന കാര്യങ്ങളെ ഉപമയിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഉപമയിലൂടെ ലോകസ്ഥാപനം മുതൽ മറഞ്ഞു കിടന്ന കാര്യങ്ങൾ, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം
ഇതൊക്കെയും യേശു പുരുഷാരത്തോടെ ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായി തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു.
അപ്പോ ഉപമ പറയുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഉപമയ്ക്ക് പല ഉദ്ദേശങ്ങളുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ലോകസ്ഥാപനം മുതൽ മറഞ്ഞു കിടക്കുന്നതിനെ നമ്മളോട് അറിയിക്കും, ഉപമയിലൂടെ അറിയിക്കും. പക്ഷെ ഉപമയായിട്ട് പറഞ്ഞ എന്തുകൊണ്ടാ? ഇത് ഒരു കൂട്ടർക്കും മനസ്സിലാകരുത്, ഒരു കൂട്ടർക്കും മനസ്സിലാകണം. നീ ഉപമയായി സംസാരിക്കുന്ന എന്തുകൊണ്ട്? ഉടനെ കർത്താവ് പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാൻ നിങ്ങൾക്ക് വരം കിട്ടിയിട്ടില്ല, അവർക്കോ അത് ലഭിച്ചിട്ടില്ല. അവർക്കത് ഉപമകളായി സംസാരിക്കുന്നു, കാരണം അവര് കണ്ണ് കണ്ടിട്ടേ ചെവി കേട്ടിട്ട് ഹൃദയം കൊണ്ട് അവർ ഗ്രഹിക്കാതിരിക്കേണ്ടത്. കാരണം അതിന് ചില ആഴങ്ങളുണ്ട്. കാരണം ഈ ഭൂമിയില് രണ്ട് ടൈപ്പ് സീഡ് ഇവിടെ ഉണ്ട്. രണ്ട് ടൈപ്പ്. മത്തായിയുടെ 13-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അറിയാം, ആ വയലിൽ വിത്ത് വിതച്ചു. അതാ 13-ാം അധ്യായം തന്നെയത്. ആ വയലിൽ വിത്ത് വിതച്ചപ്പോ മനുഷ്യപുത്രൻ വിത്ത് വിതച്ചതല്ല രാജ്യത്തിന്റെ പുത്രന്മാരാണ്. പക്ഷെ മനുഷ്യർ ഉറങ്ങിയപ്പോൾ ദുഷ്ടൻ വന്ന് കള വിതച്ചു. കള ദുഷ്ടന്റെ പുത്രന്മാരാണ്. അപ്പോ മനുഷ്യപുത്രൻ വിതച്ചപ്പോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, എല്ലാ രാജ്യത്തിന്റെ പുത്രന്മാരാണ്. ഇപ്പൊ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? രാജ്യത്തിന്റെ പുത്രന്മാർ മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷേ മനുഷ്യർ ഉറങ്ങിയപ്പോൾ ആര് വന്നു? മനുഷ്യർ ഉറങ്ങിയപ്പോ ഇതാ ദുഷ്ടൻ വന്ന് അവിടെ എന്നാ വിതച്ചു? കള വിതച്ചു. ഇനി നോക്കിയേ, ഇപ്പൊ ആ കണ്ടത്തിൽ, ആ പാടത്ത് ഇപ്പൊ എത്ര തരം വിത്തുണ്ട്? രണ്ട് തരം വിത്തുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ദുഷ്ടന്റെ പുത്രന്മാർ, ഒന്ന് ദൈവത്തിന്റെ പുത്രന്മാർ. ഈ ലോകത്തിലും ഇതേ അവസ്ഥയാ. അപ്പോ ദൈവത്തിന്റെ പുത്രന്മാർ ഈ കാര്യങ്ങൾ അറിയണം, ദൈവത്തിന്റെ പുത്രന്മാർ ഈ കാര്യങ്ങൾ അറിയണം. ദൈവത്തിന്റെ പുത്രന്മാരല്ലാത്തവരും ഈ ഒരു മണ്ഡലത്തിലുണ്ട്. അവരെ വെച്ചിരിക്കുന്നത് വിഴുതെടുത്ത് കളയാനാണ്. അത് പറഞ്ഞത് കൊണ്ട് അങ്ങോട്ടേക്ക് ഒന്ന് തൊട്ടിട്ട് പോകാം. ഓ ലോർഡ്, എല്ലാം താഴേക്ക് വായിക്കുമ്പോ അവർ എഴുതിയിട്ടുണ്ട്, അതിന്റെ 36-ാം വാക്യം താഴേക്ക് വായിച്ചു.
അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു. ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു, വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരണം എന്ന് അപേക്ഷിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ. അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ, കള കൂട്ടി തീയിൽ ഇട്ടു ചുട്ടുകൾ ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ
ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ അവിടെ വ്യക്തമായിട്ട് കർത്താവ് പറയാണ്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം. അപ്പൊ ലോകത്ത് എത്ര ടൈപ്പ് ആളുകളുണ്ടെന്ന് നമുക്ക് കാണാം. നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, ദൈവരാജ്യത്തിന്റെ ദൈവത്തിന്റെ പുത്രന്മാരാണ്. കള ദുഷ്ടന്റെ പുത്രന്മാർ. അപ്പൊ ദുഷ്ടൻ ആരുണ്ടെന്നാ ബൈബിള് പറയുന്നത്? പുത്രന്മാര് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി മിക്സാണ് ഈ ലോകം എന്ന് ബൈബിൾ ഒരു കാഴ്ചപ്പാട് നമുക്ക് തരുന്നു. ഇനി മത്തായിയുടെ സുവിശേഷം 15, ഇത് കള വെട്ടി തീരിട്ട് ഇത് കളയുമെന്ന് പറഞ്ഞേക്കണേ. ഇനി മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം കർത്താവ് പറയുന്നുണ്ട്, ഒരു കൂട്ടം പരീശന്മാർ യേശുവിനെ എതിർനിൽക്കുമ്പോ അവരെ യേശുവിന്റെ വാക്ക് കേട്ട് എടറിപ്പോയെന്ന് ശിഷ്യന്മാർ യേശുവിന് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഉടനെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, അവരെ വിട്ടേക്കുവിൻ, അവർ കുരുടന്മാരായ വഴി കാട്ടി. കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന് അർത്ഥത്തിൽ കാര്യം പറഞ്ഞുകൊണ്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം, എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത ഇവയൊക്കെയും വേരോടെ പിഴുതെടുത്തുക്കളും, പിഴുതെടുത്തുക്കളും. അപ്പൊ പിതാവ് നടാത്തതും ഈ വയലിൽ ഉണ്ട്, ദുഷ്ടൻ നട്ടതും ഈ വയലിൽ ഉണ്ട്. നമ്മൾ അതിന്റെ 15-ാം അധ്യായം വായിക്കുമ്പോ, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ലോർഡ് എല്ലാവരും അവിടെ മനുഷ്യകൽപ്പനകളെ ഉപദേശങ്ങളെ പഠിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് കർത്താവ് അവരോട് പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെയുള്ള പരീശന്മാരെ എടറി, ഉടനെ അതിന്റെ 15-ാം 12 ശിഷ്യന്മാർ റിപ്പോർട്ട് കൊടുക്കുകയാണ്, നിന്റെ പ്രസംഗം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരെടറി, മൊത്തത്തിൽ എടറിയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ യേശു അവരോട് പറയുന്ന കാര്യമാണ്. വായിച്ച് 12 മുതൽ.
അപ്പോൾ ശിഷ്യന്മാർ അടുക്കെ വന്നു, പരീശന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപ്പോയി എന്ന് അറിയുന്നുവോ എന്ന് ചോദിച്ചു.
പരീശന്മാരെന്ന് നിങ്ങൾക്ക് അറിയാമോ? ദൈവദാസന്മാരാണ്, ജനത്തെ ദൈവത്തോടടുപ്പിക്കുന്ന ദൈവദാസന്മാരാണ്. അപ്പൊ ദൈവദാസന്മാർ ഈ വാക്ക് കേട്ട് എടറി, ക്രിസ്തുവിന്റെ വാക്ക് കേട്ട് ദൈവദാസന്മാർ എടറി എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചപ്പോ യേശു പറഞ്ഞ മറുപടി ഒരു തണ്ടറിങ് മറുപടിയാണ്, നമ്മളൊന്ന് ചിന്തിക്കേണ്ട മറുപടിയാ. താഴേക്ക് വായിച്ചു.
അതിന് അവൻ, സ്വർഗസ്ഥനായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈ ഒക്കെയും വേരോടെ പറഞ്ഞു പോകും.
യേശു അതിന് പറയുന്ന മറുപടി, സ്വർഗസ്ഥനായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും, ശ്രദ്ധിച്ചേ, തൈയൊക്കെയും. അപ്പൊ പിതാവ് നട്ടിട്ടില്ലാത്ത തൈകളുണ്ട് ഇവിടെ. സ്വർഗസ്ഥനായ പിതാവ് നട്ടിട്ടില്ലാത്ത, ദുഷ്ടൻ വന്ന് കള വിതച്ചു, ആ തൈകൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ആ തൈകൾ ആരായിട്ടാ കയറി വന്നേക്കണേ? ദൈവത്തിന്റെ ദാസന്മാരായിട്ടാണ് കയറി വന്നേക്കണേ. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ആ തൈകൾ ഇവിടെ കയറി വന്നേക്കണേ ആരായിട്ടാ? ദൈവത്തിന്റെ ദാസന്മാരായിട്ടാണ് ഇവിടെ കയറി വന്നേക്കണേ. ആര് പറഞ്ഞു? കർത്താവ് യേശു. കാരണം പരീശന്മാരാണ് ഇടറിപ്പോയിരിക്കുന്നത്. പരീശന്മാർ ദൈവത്തിന്റെ ദാസന്മാരാണ് ഇടറിപ്പോയിരിക്കുന്നത്. യേശു പറയാണ് അവര് വിടുവിനെന്ന് പറയണേ, സ്വർഗസ്ഥനായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ, നട്ടില്ല തൈയൊക്കെ വേരോടെ പറഞ്ഞു പോകും. അതിനൊന്നും നിൽക്കാൻ പറ്റത്തില്ല, അതെല്ലാം വേരോടെ പറഞ്ഞു പോകും. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോളൂ, ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞൊരു കാര്യം, സൂക്ഷിക്കൂ, ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ സൂക്ഷിക്കുക. അവർ അതാ ആടുകളുടെ വേഷം ധരിച്ച് കടന്നു വരുന്ന ചെന്നായ്ക്കളാണ്, അവർ നിങ്ങളെ കടിച്ച് കീറും. അപ്പൊ വേഷമായ ആരുടെ? അവര് ദൈവദാസന്റെ വേഷമാണ്, പക്ഷെ അവർ നിങ്ങളെ കടിച്ച് കീറുകയുള്ളൂ. അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചു വേണം, ദൈവത്തിന്റെ വചനം ഒരു ആത്മാവിൽ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം സംസാരിക്കുന്ന ഒരു ദൈവദാസനിലൂടെ നിങ്ങൾ കടന്നു വരുമ്പോ നിങ്ങളുടെ ഉള്ളിൽ ജീവനും സമാധാനവും ഉണ്ടാകും. കഴിഞ്ഞ ദിവസം രണ്ട് ദൈവദാസന്മാര് തമ്മിൽ ഒരു ഡിബേറ്റ് നടക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാനായിട്ടേ, ഒരാൾക്ക് എനിക്ക് അയച്ചു തന്നൊരു ലിങ്കാ. ഞാൻ മനസ്സിലാക്കിയപ്പോ അതിന് ഒരു വ്യക്തി പറയുന്നത് കേൾക്കുമ്പോ എന്റെ അകത്ത് ഒരു വല്ലായ്മ തോന്നണേ, കാരണം മൊത്തം ഫ്ലഷാ. മറ്റേ വ്യക്തി പറയുമ്പോ അതില് ആത്മാവിന്റെ ചിന്തകളുണ്ട്.
കാരണം ഫ്ലഷ് വരുമ്പോൾ നമുക്ക് തിരിച്ചറിയാം നമ്മുടെ ഉള്ളൊരു സന്തോഷം തോന്നത്തില്ല. കാരണം ഫ്ലഷിന്റെ ചിന്ത മരണം. പക്ഷെ ആത്മാവിന്റെ ചിന്ത വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആത്മാവിന്റെ ചിന്തയോ ജീവന് സമാധാനവും തന്നെ. അപ്പൊ ഇതിലൂടെ നമ്മൾ തിരിച്ചറിയാൻ പറ്റും ഈ ഉപദേശം എവിടെ നിന്നാണെന്ന്. അതിനു മുമ്പ് നമുക്കൊരു ഉദ്ദേശം ഉണ്ടാകണം, നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം ചെനിച്ചിരിക്കുന്ന ആളായിരിക്കണം, എങ്കിലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറയാണ് സ്വർഗസ്ഥനായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോട് പറഞ്ഞു പോകും. അപ്പൊ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കി, കർത്താവ് പറയുന്നു ഇതാ ദൈവപുത്രം വിതച്ചത് രാജ്യത്തിന്റെ പുത്രന്മാരാ, പക്ഷേ മനുഷ്യൻ ഇറങ്ങിയപ്പോൾ ദുഷ്ടൻ വന്ന് കള വിതച്ചു, കള ദുഷ്ടന്റെ പുത്രന്മാരാണ്. അപ്പൊ ഈ വയലിൽ രണ്ട് പ്ലാന്റേഷൻ ഉണ്ട്, ലോകം എന്ന വയലിൽ രണ്ട് ടൈപ്പ് പ്ലാന്റേഷൻ ഉണ്ട്, ദൈവത്തിന്റെ പുത്രന്മാരും ഉണ്ട് ദുഷ്ടന്റെ പുത്രന്മാരും ഉണ്ട്. ഇതുകൊണ്ടാണ് ഉപമകളായിട്ട് സംസാരിക്കുന്നത്. നിങ്ങൾക്കോ ഇതറിയാൻ വര ലഭിച്ചിരിക്കുന്നു, അതാ അവർക്കോ ഇത് ഉപമകളായി കൊടുക്കുന്നു. അവർ കണ്ണുകൊണ്ട് കണ്ടിട്ടും ചെവി കൊണ്ട് കേട്ടിട്ട് ഹൃദയം കൊണ്ട് തിരിയരുത്, അവർ മനം തിരിയരുത്. കാരണം അവരുടെ തലം വേറെയാണ്, രണ്ട് തലമുണ്ട്. ഒന്ന് ചുട്ടുകളയാൻ വെച്ചിരിക്കുന്നു, ഒന്ന് പറഞ്ഞു പോകാൻ വേണ്ടി വെച്ചിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുകയാണ് എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും. സത്യജി, ആദത്തിന്റെ ഉള്ളിൽ ദൈവം എത്ര പേര്, ചിലർക്ക് ചിലരുടെ ഉള്ളിൽ സംശയം ഉണ്ടാകുമായിരിക്കും, ആദത്തിന്റെ ഉള്ളിൽ ദൈവം എത്ര പേരെ സൃഷ്ടിച്ചാക്കിയോ അവരെ എല്ലാവരെയും നിത്യജീവനിൽ കൊണ്ടുപോകാനാ ദൈവത്തിന്റെ പദ്ധതി. അത് കഴിഞ്ഞ് എപ്പോൾ ദുഷ്ടനെ അനുസരിച്ചോ അപ്പോൾ മറ്റൊരു സീഡ് കൂടെ ഇവിടെ ഡെവലപ്പ് ചെയ്തു. ഇതാണ് പിതാവായ ദൈവം ഉൽപ്പത്തിയിൽ പറയുന്നത്. സ്ത്രീയുടെ സന്തതിയുണ്ട്, സർപ്പത്തോട് പറയുന്നു നിന്റെ സന്തതിയുണ്ട്, യുവർ സീഡ് നിന്റെ സന്തതിയുണ്ട്. അതിലൂടെ പിശാചിനും അവന്റെ സന്തതി പരമ്പര ആരംഭിച്ചു. രണ്ട് സീഡുകളാണ്, ഈ രണ്ട് സീഡും ഇവിടെ ഉണ്ട്. മനുഷ്യൻ ഉറങ്ങി, മനുഷ്യൻ എന്തിനുറങ്ങി? ദൈവം പറഞ്ഞ വചനത്തിന് ഉറങ്ങി. ഉറങ്ങിയപ്പോൾ ആര് വന്നു? ദുഷ്ടൻ വന്നു, കള വിതച്ചു, പിശാചി വന്നു കള വിതച്ചു, അവനും സീഡായി. രണ്ട് ടൈപ്പ് സീഡ് കൂടി മിക്സ് ആയി കൊണ്ടിരിക്കുകയായി ലോകത്ത്. ഇനി ശ്രദ്ധിച്ചാട്ടെ, എന്നിട്ട് പറയാണ് അവരെ വിടുവിൻ. അവർക്ക് മനസ്സിലാകത്തില്ലെന്നേ, അവരെ വിടുവിൻ, അവർ കുരുടന്മാരായ വഴികാട്ടികൾ അത്രേ. കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോ കുരുടനെ വഴി നടത്തിയാൽ അവർക്ക് ദൈവിക ദർശനം ഒന്നും വരില്ല, ദൈവം എന്താ ആഗ്രഹിക്കുന്നു എന്നൊന്നും മനസ്സിലാകത്തില്ല. അവരൊരു മതം നടത്തിക്കൊണ്ടു പോവുകയാ, മതം, ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പേരിൽ മതം നടത്തുന്ന ധാരാളം പേരുണ്ട്, ക്രിസ്തുവിന്റെ പേരിൽ മതം നടത്തുന്ന ധാരാളം പേരുണ്ട്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദാ അലംഭാവത്തോടുള്ള ഭക്തി വലിയ ആദായ മാർഗമാണ് താനും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നാം കുഴിയിൽ വീഴരുത്. കുരുടനായ ഒരു ദൈവദാസനാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ആരുടെ കാഴ്ചപ്പാടില്ല? ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടില്ല. ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടില്ലാതെ ഇതാ രണ്ടു മൂന്നോ പാട്ടൊക്കെ പാടി, ഏതെങ്കിലും സംഗീത ഭാഗമൊക്കെ വായിച്ച്, ഇതാ നല്ല മനോഹരമായ മ്യൂസിക് ഒക്കെ ഇട്ട് എല്ലാ ജനത്തെ ആ ഭൗതിക തലത്തിൽ ഒന്ന് പിടിച്ചു കെട്ടും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കാര്യമില്ല, ഭൗതികത്തിൽ എത്ര ഉയർച്ച വന്നാലും അതെല്ലാം മരണം കൊണ്ടുപോകും, മരണം കൊണ്ടുപോകും. അപ്പോ നാം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചേ, സാത്താൻ നമ്മളെ പുറത്താക്കുന്നതിന് മുമ്പ് നാം സാത്താനെ പുറത്താക്കണം. ഇന്ന് നാം മനസ്സിലാക്കേണ്ട ആ പ്രധാനപ്പെട്ട ടൈറ്റിലാണിത്, സാത്താൻ നമ്മളെ പുറത്താക്കുന്നതിന് മുമ്പ് നമ്മൾ സാത്താനെ പുറത്താക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ സങ്കല്പം ഇവിടെ ഒന്ന് നിങ്ങൾക്ക് ഇട്ടുതരാം. ഒരു മുറി, ആ മുറിയിൽ രണ്ടു പേരുണ്ട്. ഒരാക്കേ അവിടെ വസിക്കാൻ പറ്റുള്ളൂ, പക്ഷെ ഇപ്പൊ രണ്ടുപേരാ. ആരെങ്കിലും ഒരാൾ പുറത്താക്കിയാലും പറ്റും. ഇതേപോലെയാണ് ഇന്ന് നമ്മുടെ അവസ്ഥ. ഈ ലോകമാണ് ഒരു മുറി. ലോകത്തിന്റെ ഭരണാധികാരി സാത്താൻ, സർവലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കും. നമ്മളവിടെയാ അവന്റെ കീഴിലുമാണ്. രണ്ടുപേരും ഒറ്റ റൂമിലാ. നിങ്ങൾ തീരുമാനിക്കേണ്ടത് തുടർന്ന് നിങ്ങൾക്ക് അവനെ പുറത്താക്കണോ അതോ അവനാൽ നിങ്ങൾ പുറത്താക്കണോ, നിങ്ങൾ പുറത്താക്കപ്പെടണോ എന്ന് തീരുമാനിക്കുക. ഒന്നില്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ അവൻ മരണം കൊണ്ട് നമ്മളെ പുറത്താക്കും. ഇവിടെ കുഞ്ചിക്ക് പിടിച്ചിട്ട് ഇപ്പൊ എല്ലാത്തിനും പിടിച്ചിട്ടിരിക്കുക, നമ്മളെ ഇവിടുന്ന് പുറത്താക്കും. ഓൾറെഡി പിടിച്ചിട്ടിരിക്കുക എല്ലാത്തിനെയും, മരണം കൊണ്ട് പുറത്താക്കും ഇല്ലേ, എല്ലാവരും പുറത്താക്കും. പക്ഷെ അവൻ ഇതുവരെ പുറത്തു പോയിട്ടുണ്ടോ? നമ്മുടെ അപ്പച്ചനെ അവൻ പുറത്താക്കി, അപ്പച്ചന്റെ അപ്പച്ചനെ പുറത്താക്കി, അപ്പച്ചന്റെ അപ്പച്ചനെ അപ്പച്ചനെ പുറത്താക്കി. കുറെ അങ്ങോട്ട് പോയി, കുറെ അപ്പച്ചന്മാർക്ക് മുമ്പുള്ള അപ്പച്ചന്മാരെ പുറത്താക്കി. മാർട്ടിൻ ലൂതറിന്റെ കാലത്തുള്ളവരെ അവൻ പുറത്താക്കി ഇല്ലേ, യേശുക്രിസ്തുവിന്റെ കാലത്തുള്ളവരെ അവൻ പുറത്താക്കി, യേശുക്രിസ്തുവിന് മുമ്പുള്ളവരെ അവൻ പുറത്താക്കി. അബ്രഹാമത്തെ പുറത്താക്കി, ഐസക്കിനെ പുറത്താക്കി, യാക്കോബിനെ പുറത്താക്കി, ആദത്തെ പുറത്താക്കി, അവയെ പുറത്താക്കി. അവൻ പുറത്തു പോയോ? ഇല്ല, അവൻ റൂമിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അവൻ റൂമിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. കുഞ്ഞെ, നിനക്ക് അവനെ പുറത്താക്കാം, നിനക്ക് അവനെ പുറത്താക്കാം. യേശു ക്രിസ്തു ആകുന്ന തലയുടെ കീഴിൽ അവയവുമായി നീ നിന്നാൽ നിനക്ക് അവനെ പുറത്താക്കാം. ആരാരെ പുറത്താക്കണം തീരുമാനമെടുക്കുക, ആരാരെ പുറത്താക്കണം തീരുമാനമെടുക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിന്റെ കാൽ കീഴിലാക്കി ചവിട്ടി അവനെ പുറത്താക്കും, അവനെ പുറത്താക്കും, പിശാചിനെ പുറത്താക്കും. റോമോ 14 തിരുവോധ സഭയുടെ പർപ്പസ് സഭ മനസ്സിലാക്കുക. സഭയുടെ പർപ്പസ് എന്ന് പറയുന്നത് ഇതാ, ഈ കാലമത്രയും മാനവകുലത്തെ മരണത്താൽ പിടിച്ച് ഈ ലോകത്തുനിന്ന് പുറത്താക്കുന്ന പിശാചിനെ, മരണത്തിന്റെ അധികാരിയെ, കുഞ്ഞെ നീ പുറത്താക്കും. അതിന് നിനക്ക് ശക്തിയില്ല, പക്ഷെ ദൈവം നിനക്ക് ക്രിസ്തുവിൽ ശക്തി തരും. ഹല്ലേലൂയ, ക്രിസ്തുവിൽ ശക്തി തരും. അങ്ങനെ ക്രിസ്തുവിൽ കുഞ്ഞെ നിനക്ക് ശക്തി തന്ന് നീ അവനെ പുറത്താക്കുമ്പോഴാണ്, നീ അവനെ ജയിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ഭരണം. ഇത് സർവ്വലോകം ദുഷ്ടന്റെ കീഴിലാണെങ്കിൽ അത് മാറി ദൈവത്തിന്റെ ഭരണം ലോകത്തിന്റെ മുകളിൽ വരും. ഇതിനു വേണ്ടിയാ ക്രിസ്തു കാത്തിരിക്കണേ. പിതാവിന്റെ കൽപ്പനയാൽ പുത്രൻ കാത്തിരിക്കുകയാ, കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? പിതാവ് പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കെ, കാത്തിരിക്കുകയാണ്. എന്നാൽ കുരുടന്മാരായ ദൈവദാസന്മാരെന്ന് പറയുന്ന വ്യക്തികൾ നടത്തപ്പെടുന്നവർക്ക് ഇതൊന്നും അറിയത്തില്ല. കുരുടൻ കുരുടനെ വഴി നടത്തി ഇരുവരും കുഴി പോവുകയാണ്, അവർക്ക് ഇതൊന്നും അറിയത്തില്ല. അവര് പറഞ്ഞു, എന്താ ആരാധിക്കണം, 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 ആരാധിക്കണമൊക്കെ നല്ലതാകളേ, പക്ഷേ ഇതിനൊന്നും അല്ല ദൈവം നമ്മളോട് വെച്ചത്. ആരാധിക്കുന്ന സകല സൃഷ്ടികളുടെയും കൾച്ചറാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ, ഇവിടെ ദൈവം കാത്തിരിക്കുന്നു, ദൈവപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് കാത്തിരിക്കുന്നു. ഇതാ പരിശുദ്ധന്മാർ ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ കുരുടന്മാരായ വഴി നടത്ത കുരുടന്മാരായ വഴി നടത്തപ്പെടുന്ന ഇതൊന്നും അറിയാതെ അവർ മൂന്നാല് പാട്ടുപാടി ആരാധിച്ച് ജീവിതം അവസാനിപ്പിക്കും. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയല്ല നമ്മൾ വേണ്ടത്. ആ ക്രിസ്തുവിന്റെ ശരീരമായി ദൈവം നമ്മളിവിടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തനത്തെ ചെയ്തെടുക്കണം. അങ്ങനെ നാം ചെയ്യുന്നില്ല എങ്കിൽ നാം ഫലം കൊടുക്കുന്നവരല്ല, നാം ഫലം കൊടുക്കുന്നവരല്ല, നാം പിശാചിനെ പുറത്താക്കുന്നവരല്ല. പിശാച് നമ്മളെ സ്വയത്തിലേക്ക് നയിച്ചെങ്കിൽ നമ്മൾ ആ സ്വയത്തെ ത്യജിച്ച് ഇതാ നമ്മളിലൂടെ ദൈവത്തെ, ദൈവപുത്രനായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായിരിക്കണം. അവിടെയാണ് നമ്മുടെ ജയം, അവിടെ അതാണ് നമ്മുടെ ഫലമായി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ, ഇത് നമ്മളിൽ സംഭവിക്കണം, നമ്മളല്ല വെളിപ്പെടേണ്ടത്, ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടണം. ഇതാണ് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞത്, ഞാൻ ക്രൂശിക്കപ്പെട്ടു, ഇനി ഞാനല്ല ക്രിസ്തു എന്നിലൂടെ ജീവിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഹല്ലേലൂയ. അപ്പോ കർത്താവിന്റെ വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കി പോവുക. രണ്ട് ആത്മരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്, ദൈവരാജ്യവും പിശാചിന്റെ രാജ്യവും. അതിന്റെ ഇടയിൽ നിൽക്കുന്ന വ്യക്തികളാണ്, ശരീരത്തിൽ നിൽക്കുന്ന വ്യക്തികളാണ് നമ്മൾ. ഇവിടെ ആ ദൈവത്തിന്റെ ചിന്തകൾ എന്താണെന്ന് നാം വ്യക്തതയോടെ മനസ്സിലാക്കുന്നില്ല എങ്കിൽ പിശാച് നമ്മളെ കബളിപ്പിക്കും, നമ്മളെ പീഡിക്കും, നമ്മളെ ഓൾറെഡി മരണത്തിൽ പിടിച്ചിട്ടിരിക്കുക. എന്നാൽ ആ ക്രിസ്തു വന്നത് ജീവൻ തരുവാനും സമൃദ്ധിയായി തരുവാനുമാണ്. ഇതൊരു മതത്തിന്റെ സിസ്റ്റമല്ല എന്ന് മനസ്സിലാക്കിയാണ് ഇതാ തൊള്ളോടെല്ലാം. ഇവിടെ നാം മനസ്സിലാക്കിയ ആ ദൈവത്തിന്റെ വചനം, അതായത് സുവിശേഷം 21-ാം അധ്യായം, ആ ഉപമ നമുക്ക് വീണ്ടും ഒന്ന് വായിക്കാം. തൊള്ളോടെല്ലാം അതിന്റെ 33 മുതൽ താഴേക്ക് വായിച്ചാട്ടെ. ആ ഉപമയെ കുറിച്ച് നമുക്ക് വീണ്ടും അല്പമായി ചിന്തിച്ച് അത് വീണ്ടും തുടർന്ന് ചിന്തിക്കാനായിട്ട് വയ്ക്കാം. വായിച്ചു.
മറ്റൊരു ഉപമ കേൾപ്പിൻ. ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിന് വേലികെട്ടി, അതിൽ ചക്ക് കുഴിച്ചിട്ടു, ഗോപുരവും പണിതു. പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി. ഫലം കാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. കുടിയാന്മാരോ അവന്റെ ദാസന്മാരെ പിടിച്ച് ഒരുവനെ തല്ലി, ഒരുവനെ കൊന്നു, മറ്റൊരുവനെ കല്ലെറിഞ്ഞു. അവൻ പിന്നെയും മുമ്പിലത്തേതിലും അധികം ദാസന്മാരെ അയച്ചു. അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു. ഒടുവിൽ അവൻ എന്റെ മകനെ അവർ ശങ്കിക്കും എന്ന് പറഞ്ഞു മകനെ അവരുടെ അടുക്കൽ അയച്ചു. മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവൻ അവകാശി, വരുവിൻ, നാം അവനെ കൊന്ന് അവന്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു. അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. ആകയാൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്തു ചെയ്യും? അവൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടം ഏൽപ്പിക്കും എന്ന് അവരോട് പറഞ്ഞു. യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
പ്രിയ സഹോദരങ്ങളെ, ഈ ഉപമയില് നാം മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങൾ ഒന്ന് പറയാം. നാം നേരത്തെ കേട്ടു ഉപമ ഇതിലൂടെ ദൈവം എന്ത് ചെയ്യുന്നു, ലോകസ്ഥാപനം മുതൽ കണ്ടിന്യൂസ് ടെൻസ് ആണ്, മുതൽ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ ഉപമയിലൂടെ അറിയിക്കും. അപ്പൊ ഇവിടെ നാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് കർത്താവ് ഇതിലൂടെ നമ്മളെ അറിയിച്ചത്. ഇതിലൂടെ നമ്മളെ അറിയിച്ചത് പാസ്റ്റ് ലോകസ്ഥാപനം മുതലുള്ള, പ്രസന്റ് യേശുക്രിസ്തു ആയിരുന്ന സമയത്തുള്ള സമയം, ഫ്യൂച്ചർ ലോകസ്ഥാപനം മുതൽ മറഞ്ഞു കിടന്ന കാര്യം ഇതിലൂടെ വെളിപ്പെടുത്തി തരികയാണ്. അപ്പൊ ഇതിലൂടെ വെളിപ്പെടുത്തുമ്പോ അന്നത്തെ പ്രസന്റ് സിറ്റുവേഷനിലെ ആ സന്ദേശം എന്താണ്? ആ പ്രസന്റ് സിറ്റുവേഷനിലെ സന്ദേശം എന്ന് പറയുന്നത് ഇതാ, പ്രവാചകന്മാരെ അംഗീകരിക്കാത്ത, ദൈവത്തിന്റെ ദാസന്മാരെ അംഗീകരിക്കാത്ത, അനുസരണം കേട്ട ജനം, പ്രവാചകന്മാരെ കല്ലെറിയുന്ന ജനം, ഇവരുടെ മധ്യത്തിലേക്ക് അവസാനം ദൈവം തന്റെ ഓമന പുത്രനായ ക്രിസ്തുവിനെ അയക്കുകയാണ്. ക്രിസ്തുവിനെ അവരെന്ത് ചെയ്തു? ക്രിസ്തുവിനെ അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായി അവനെ കൈക്കൊണ്ടില്ല, കാൽവരി ക്രൂശിൽ തറച്ച് കൊന്നു. ഇതാ തുടർന്ന് അവർക്കുള്ള സന്ദേശമാണ്, ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. ദൈവത്തെ നാം അനുസരിക്കുക, ദൈവത്തെ നാം ഈ ഭൂമിയിലേക്ക് വെളിപ്പെടുത്തുക, അങ്ങനെ ദൈവപുത്രന്മാരായി വെളിപ്പെടുക, ഇതാണ് നമ്മളിൽ ആഗ്രഹിക്കുന്ന ഫലം. ഇതാണ് അന്ന് യേശു ജീവിച്ചിരുന്ന സമയത്ത്, ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് ഉണ്ടായ ആ സന്ദേശം, അന്നത്തെ ആ പ്രസന്റ് മെസ്സേജ്. ഇനി എന്താണ് ഇതുമായിട്ട് ബന്ധത്തില് വരാൻ പോകുന്ന മെസ്സേജ്? വരാൻ പോകുന്ന മെസ്സേജ് അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ഫലം കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ കിരീടം നിങ്ങളുടെ ഇത് പോകും, അത് വേറൊരാക്കി കിട്ടും. നിങ്ങൾ ഫലം കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ കിരീടം നിങ്ങളിൽ നിന്ന് പോകും, അത് വേറൊരാക്കി കിട്ടും. കാരണം ദൈവരാജ്യത്തിന്റെ സിസ്റ്റം അതാണ്. അതാ ഒരുവൻ 5 കൊണ്ട് വീണ്ടും 5 താലന്റ് നേടിയാൽ, 5 കൊണ്ട് 5 താലന്റ് നേടിയാൽ, ഒരുവൻ 1 താലന്റ് കൊണ്ട് 1 നേടിയില്ലാതുകൊണ്ട് കുഴിച്ചിട്ടാൽ ദൈവം എന്ത് ചെയ്യുന്ന അറിയാമോ? ആ 5 താലന്റ് കൊണ്ട് 5 കൂടി നേടി 10 ആക്കിയവന്റെ അടുക്കലേക്ക് ഇതാ ഈ 1 കൊണ്ട് 1 നേടാത്തവന്റെ കൂടി എടുത്തു കൊടുക്കും. അവന് 10 ഉണ്ടല്ലോ, എന്തിനാ വീണ്ടും? കർത്താവ് പറയാണ്, ഉള്ളവന് വീണ്ടും കൊടുക്കും. എന്തുള്ളവന്? പ്രവർത്തനമുള്ളവന്. ദൈവം തന്നതിനെ, ദൈവം തന്ന താലന്തിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നവന് വീണ്ടും കൊടുക്കും. ഇതുകൊണ്ടാണ് ഞാൻ എന്നോട് പറയുന്നത്, ഞാൻ ഒരു പാട്ടുകാരനൊന്നുമല്ല, കർത്താവ് ഇഷ്ടമായ പാട്ട് തോന്നും. ഇതാ അത് എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ പാടി ഈ സ്വരത്തിൽ, നിനക്കറിയാലോ തുടർന്ന് എന്റെ വണ്ടിയിൽ USB ഞാനിട്ട് കേട്ടോണ്ടിരിക്കുമ്പോഴാണ് മറ്റു സഹോദരങ്ങൾ അത് കേട്ടത്. ആ സഹോദരങ്ങൾ കേട്ടപ്പോ അവർക്കും വേണമെന്ന് പറഞ്ഞു, അവരും അത് എടുത്തോണ്ട് പോയി. അവസാനം ആ പാട്ടുകളൊക്കെ പുസ്തകമായി, CD ആയി. ഇതൊന്നും ദൈവം എന്റെ പേര് വെച്ച ചിന്തയാണ്, ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആരൊക്കെയോ സമയമില്ലാന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയതാ, ദൈവം അത് എന്റെ മേലേക്ക് എടുത്തു വെച്ചു. ഇന്നും കർത്താവിന്റെ കാര്യത്തില് ഞാന് സമയമില്ല എന്ന് ഞാൻ പറയാറില്ല. കാരണം ഇപ്പൊ ഉറക്കം കുറഞ്ഞു 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 കുറഞ്ഞ് വളരെ ഷോർട്ടായി. ഇപ്പൊ കിടന്ന പോലും ഉറങ്ങാൻ പറ്റാത്ത ലെവലിലായി, അത്രത്തോളം ഉത്തരവാദിത്വമായി. ആ ലെവലിൽ നിൽക്കുമ്പോൾ കർത്താവിന്റെ കാര്യത്തിന് നോ ടൈം എന്ന് പറയില്ല. കാരണം കർത്താവിന്റെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ കാര്യമല്ലേ. വീട്ടുകാര്യം നോക്കാത്ത മകനുണ്ടോ? അത് നമ്മുടെ വീടിന്റെ കാര്യമാ. പപ്പയുടെ കാര്യം നോക്കിയിട്ടല്ലേ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുക? ആദ്യം പപ്പ, അത് കഴിഞ്ഞിട്ട് വരാം മതി നമ്മൾ. നമ്മൾ മിനിമം, പപ്പ മാക്സിമം. ഗ്ലോറി, ഹല്ലേലൂയ. ആ ഒരു ചിന്തയാ സ്വർഗത്തിൽ ധരിക്കുന്നത്. കാരണം ഇനി നമ്മൾ നിത്യമായിട്ട്, ഇന്ന് വിശ്വാസം നമ്മൾ പപ്പയുടെ കൂടെ ജീവിക്കുന്നു, നാളെ വിശ്വാസമല്ല, നമ്മൾ ലിറ്ററലി പപ്പയുടെ കൂടെ ജീവിക്കുക. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ സ്വന്തം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുക, സ്വന്തം കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അതിനേക്കാൾ സന്തോഷം വേറെ എന്താ ഉള്ളേ? ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഫലം കൊടുത്തില്ല എങ്കിൽ ഇതാ നമ്മുടെ കിരീടം ദൈവം എടുത്ത് വേറെ ആർക്കെങ്കിലും കൊടുക്കും. ദൈവരാജ്യം നിങ്ങളുടെ പക്കലിൽ നിന്ന് എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കും. ഇതാണ് ഫ്യൂച്ചറിന് നമുക്കുള്ള സന്ദേശം. നിങ്ങൾ വായിക്കുകയാണ് വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം എന്നോട് ആരോ ചോദിച്ചപ്പോ, ഞാനത് പറയുകയും ചെയ്യുവാനായിട്ട് ഇടയായി, നമ്മൾ ചെയ്യേണ്ടത് ചെയ്തില്ലേല് കുഴപ്പമുണ്ടോ? ഇല്ല, നമ്മൾ ചെയ്യേണ്ടത് ചെയ്തില്ല എങ്കിൽ എന്ത് പറ്റും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിരീടം വേറെ ലോനും പോകും, നമ്മുടെ കിരീടം വേറെ ലോനും പോകും. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് വെളിപ്പാട് 3:11 ഇതാ സഭയോട് പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടാട്ടെ, ഉറക്കെ വായിച്ചേ.
നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക.
ഇവിടെ പറയാണ് കർത്താവ് പറയാണ്, ഞാൻ വേഗം വരുന്നു, ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം, അപ്പൊ നിനക്ക് എന്നാ ഉണ്ട്? കിരീടമുണ്ട്. ദൈവരാജ്യത്തിലെ ജയം പ്രാപിക്കുന്ന ഒരു കിരീടമുണ്ട്. ഹല്ലേലൂയ. പരിശോധിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനെ തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയ ജീവകിരീടം. അപ്പൊ ജീവിതത്തിലൂടെ എന്തുണ്ട്? കിരീടമുണ്ട്. പക്ഷേ നിന്റെ കിരീടം പോവും, നിന്റെ കിരീടം പോവും. എപ്പോ? നീ ഫലം കൊടുക്കുന്നില്ല എങ്കിൽ, നീ ഫലം കൊടുക്കുന്നില്ല എങ്കിൽ, നീ ജഡത്തിലെ ഫലം മാത്രമേ അന്വേഷിക്കുന്നുള്ളൂ, ജഡത്തിലെ പ്രശസ്തി മാത്രം അന്വേഷിക്കുന്നുള്ളൂ, ജഡത്തിലെ വിദ്യാഭ്യാസം മാത്രമേ അന്വേഷിക്കുന്നുള്ളൂ. ഇതെല്ലാം സെമത്തേരി കൊണ്ട് തീരും മക്കളെ, എല്ലാം സെമത്തേരി കൊണ്ട് തീരും. എന്നാല് ഇതാ അതിനുശേഷം നമ്മൾ ആ കിരീടം പ്രാപിച്ച് നിത്യം ജീവിക്കാൻ പോവുക. ക്രിസ്തുവിൽ നമ്മൾ നിത്യം ജീവിക്കാൻ പോവുക പിതാവിന്റെ മുമ്പാണ്. ഇതാ ശ്രദ്ധിച്ച് അവിടെ പറയണം, നിന്റെ കിരീടം, അപ്പൊ നിനക്കുള്ളതാണത്. ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം, അപ്പൊ അത് വേറെ ആളെടുക്കും, വേറെ ആളെടുക്കും, അത് കൊടുക്കരുത്. അവനവൻ ചെയ്യേണ്ട പ്രവൃത്തി അവനവൻ ചെയ്തെങ്കിൽ ബുദ്ധിമുട്ടില്ല. നിന്റെ കിരീടം വേറെ ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. അപ്പൊ നമ്മുടെ ഒരു ഉത്തരവാദിത്തം കൊണ്ട് ഇത് പിടിക്കണം, എനിക്കുള്ളത് പിടിച്ചുകൊള്ളണം. ഇതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഓർമ്മയുണ്ടല്ലോ, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരവയവമാണ് നാം എങ്കിൽ നമുക്ക് ഈ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ഇങ്ങനെ കേട്ടിരിക്കൽ മാത്രമല്ല പരിപാടി, എല്ലാ അവയവത്തിനും ഓരോ ഡ്യൂട്ടി ഉണ്ട്. നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കി, ഏതെങ്കിലും അവയവത്തിന് ഡ്യൂട്ടി ഇല്ലാതെ നിങ്ങൾക്ക് വെട്ടിക്കളയാൻ പറ്റുമെന്ന് നോക്കി. എല്ലാ അവയവത്തിനും ഡ്യൂട്ടി ഉണ്ട്. അങ്ങനെ ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള ആളാണോ നമ്മൾ? നമുക്ക് എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കാത്തതിന്റെ കാരണം അതിലേക്ക് നമ്മൾ തിരിയുന്നു പോലുമില്ല. കാരണം നമ്മൾ ജഡത്തിൽ ഭയങ്കര തിരക്കാണ്, തിരിയുന്നു പോലും. എല്ലാവർക്കും ഡ്യൂട്ടിയാണ് മക്കളെ, എല്ലാവർക്കും ഡ്യൂട്ടിയാണ്. നമ്മളെ ഏൽപ്പിച്ച് നമ്മളെ ചെയ്യണം. ഇതാ നമ്മളെ ഏൽപ്പിച്ച് നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ ആ ഡ്യൂട്ടി നമ്മൾ ചെയ്യുക. ആ ചെറുവിരലില്, ഇതാ ചെറുവിരലിനും ഡ്യൂട്ടിയാണ്. ഇതിനോട് ചേർന്ന് എല്ലാ 5 വിരലിനോട് ചേർന്ന് സപ്പോർട്ടായിട്ട് നിൽക്കണമെന്ന്. ഹല്ലേലൂയ. ചെറുവിരല്, ഇതെന്തിനീ കൊച്ചു വിരല് ദൈവം തന്നേക്കണേ? ഇതാ ഒരിക്കലും ദൈവം കാണിച്ച കടയാണ്. ചെറുവിരൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ചെവിയുടെ ഉള്ളില് ഒരു ചെറിയ കടി, തമാശകളിൽ അദ്ദേഹം ചെറുതായിട്ട് കാണിച്ചു. നിങ്ങൾക്ക് അവിടെ ഇയർബഡും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ എന്നാ ചെയ്യൂ? ഈ തള്ളവരലിട്ട് അങ്ങോട്ട് കേറൊന്നുമില്ല, ബാക്കി ഏത് വരലിട്ട് കേറുന്നില്ല. അവസാനം നോക്കിയപ്പോ പിങ്കി കൊച്ചു സാധനം, ഇവനകത്തേക്ക് ഇട്ടപ്പോ കാര്യം നടന്നു. അദ്ദേഹം പരിതരൂപത്തിൽ പറഞ്ഞതാണ് എന്റെ അർത്ഥം, എല്ലാ അവയവത്തിനും ഫങ്ഷൻ ഉണ്ട്, ചെറുതാണെങ്കിലും വലുതാണ് എല്ലാത്തിനും ഫങ്ഷൻ ഉണ്ട്. ചിലർക്ക് ചെറിയ ഡ്യൂട്ടി, ചിലർക്ക് വലിയ ഡ്യൂട്ടി, ചിലർക്ക് മറ്റുള്ളവർ കാണുന്ന ഡ്യൂട്ടി, ചിലർക്ക് കാണാത്ത ഡ്യൂട്ടി. ഹൃദയത്തിന്റെ ഒക്കെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആരും കാണാതെ അകത്തിരുന്ന് പ്രവർത്തിക്കുക, 24 മണിക്കൂറും പ്രവർത്തിച്ചിട്ടും കഷ്ടവും സങ്കടവും ഒന്നും പറയുന്നില്ല, എന്നെ കണ്ടില്ല, റെസ്റ്റ് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ജനിച്ചപ്പോ മുതൽ ഇടിക്കാൻ തുടങ്ങി. ഒരു കംപ്ലൈന്റും ഇല്ല പുള്ളി, ആരും പറഞ്ഞു എനിക്ക് ഒരു മഹത്വം വേണ്ട, അങ്ങനെ ചെയ്യും. അവസാനം പുള്ളിയെ കുറിച്ച് ആളുകൾ ചിന്തിക്കണത് അപ്പോഴാ, അയ്യോ ഇവിടെ ഒരു വേദന വരുന്നു, അപ്പോഴാ ഒരു ചിന്ത ഉള്ളൂ, അല്ലെങ്കിൽ പുള്ളിയെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല. അപ്പോ ചിലപ്പോ നിങ്ങളെ കുറിച്ച് ആരും ചിന്തിക്കുന്നുണ്ടാവില്ല, ആരും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ ദൈവരാജ്യത്തിന് ഒരു വേല നിങ്ങൾക്കുണ്ട്, ഇത് മറന്നു പോകരുത്. ഹല്ലേലൂയ. എല്ലാവർക്കും ഡ്യൂട്ടി, എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട്. ദൈവത്തോട് ചോദിക്കാം, താവേ എന്നെ അങ്ങ് ഏൽപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടി എന്താ? അത് ചെയ്യേ, അത് ചെയ്യേ. ജനറൽ കോളിംഗ് ആദ്യം ചെയ്യേ. ജനറൽ കോളിംഗ് എന്ന് വെച്ചാൽ കർത്താവിന്റെ സുവിശേഷം, ദൈവരായത്തെ സുവിശേഷം നിങ്ങൾ അറിയിക്കേ. ജനറൽ കോളിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പെസിഫിക് കോളിംഗിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരും. നിങ്ങൾ എന്തിനു വിളിച്ചോ അതിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരാനായിട്ട് റെഡിയാണ്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് ഫ്യൂച്ചർ. പ്രസന്റ് എന്ന് പറയുന്നത് യേശു ക്രിസ്തു യഹൂദന്മാരെ നോക്കി പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതി കൊടുക്കും. ഫ്യൂച്ചർ നമ്മളെ കുറിച്ച് പറയുമ്പോ, നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക, നിന്റെ കിരീടം മറ്റാരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. ഇനി ലോകസ്ഥാപനം മുതലുള്ള കാര്യമല്ലേ മറച്ചു വെച്ചേക്കണേ? ലോകസ്ഥാപനം മുതലുള്ള കാര്യം എന്നറിയാമോ? ഈ ഭൂമി, ഈ ലോകം ദൂതന്മാരുടെ, പിശാചിക്കളുടെ കീഴിലാണ്. സർവലോകം ദുഷ്ടന്റെ കീഴിലാണ്. ആ ദുഷ്ടനെ ഇവിടുന്ന് മാറ്റി, അവൻ ഫലം കൊടുക്കുന്നില്ല, അവൻ പിതാവിനെ റിപ്പോർട്ട് ചെയ്യുന്നില്ല, അവൻ പ്രോപ്പറായിട്ട് അനുസരിക്കുന്നില്ല, അവനെ മാറ്റി ഇതാ പുതിയ കുടിയൻ മനുഷ്യരായ നിങ്ങൾക്ക് ഈ ഭൂമി, ഈ തോട്ടം തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ചെറിയ ആട്ടിൻ കൂട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം, ഭൂമിയുടെ ഭരണം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ദൈവമേ അങ്ങനെയെങ്കിൽ ഭൂമിയെ നേരത്തെ ആരാ വാങ്ങിയത്? അതത്രേ സർവലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു. രണ്ടുപേരും ഒരൊറ്റ റൂമിലാ, ഇപ്പോ ഒറ്റ റൂമിലാ. അവൻ നിന്നെ കുഞ്ചിക്ക് പിടിച്ച് പുറത്താക്ക, മരണം എന്ന ആ സംസ്കാരം കൊണ്ട് അവൻ നിന്നെ പിടിച്ച് പുറത്താക്ക. എന്നാൽ നീ അവനെ പുറത്താക്കും, ക്രിസ്തുവിൽ മരണമേ നിന്റെ ജയം അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കെട്ടിയ ചങ്ങല വലിച്ചെടുത്ത് കളഞ്ഞിട്ട് നീ അവനെ പുറത്താക്കും. സമാധാനത്തിൽ ദൈവം വേഗത്തിൽ സാത്താനെ നിന്റെ കാൽ കീഴിലേക്ക് ചതച്ചു കളയും. ഈ സംഭവമൊക്കെ നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടിയാണ് പല പല ദുരുപദേശങ്ങൾ ഇട്ട്, വേറെ സംഭവങ്ങൾ ഇട്ട് നമ്മളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നു. മനസ്സിലായോ? എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അതിലൊന്നും പെട്ടുപോകരുത്. യേശുവിനെ നാം ബഹുമാനിക്കണം. യേശു നമ്മുടെ കർത്താവാണ്. യേശു ക്രിസ്തുവിലൂടെ അല്ല നമുക്ക് പിതാവിലേക്കുള്ള പ്രവേശനം ഒന്നുമില്ല, പക്ഷെ യേശുവിൽ നാം അവസാനിക്കുന്നു. യേശുവിലൂടെ നാം പിതാവിൽ എത്തിച്ചേരുവാനായിട്ട് ഇടയാകണം. ബൈബിളിലെ ഒരു വാക്ക് പോലും നോ നോ അല്ല, എല്ലാം യെസ് 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 ആണ്. അതുകൊണ്ട് ബൈബിളിലെ ദൈവത്തിന്റെ വചനത്തെ അടിസ്ഥാനം വിട്ട് ഈ നാളിൽ നമുക്ക് മുന്നോട്ട് കടന്നു വരാം. ആ പഴയ കുടിയാനായ പിശാചിനെയും കൂട്ടരെയും മാറ്റി പുതിയ കുടിയന്മാരായ ഫലം കൊടുക്കുന്ന മനുഷ്യർ, ദൈവപുത്രന്മാരായ മനുഷ്യർ ഈ ലോകത്തിന്റെ ഭരണം ദൈവത്തിന് വേണ്ടി ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ദൈവം നിങ്ങൾ ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണിൽ അടയ്ക്കാം. ഓ ലോർഡ്, ഐ ലവ് യു, താങ്ക് യു ഫാ. എല്ലാ കണ്ണിലും ദൈവസന്നിധിയിലാണ്. യെസ് ഡാഡി, കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഫലം കൊടുക്കുന്നില്ല എങ്കിൽ, ഓ ലോർഡ്, ഫലം കൊടുക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്നവർക്ക്. അതുകൊണ്ട് ഇത് നമ്മ ഒരു കേൾവിക്കാരായിട്ട് മാത്രം ഇരിക്കാം. നമ്മുടെ ഉള്ളിൽ ദൈവം വെളിപ്പെടുവാൻ ആദ്യം നമ്മുടെ ഉള്ളിൽ ദേവാലയ കൺസ്ട്രക്ഷൻ നടക്കും. ദേവാലയ കൺസ്ട്രക്ഷൻ നടന്നെങ്കിൽ മാത്രമേ ദൈവം അവിടെ അതിന്റെ പൂർണ്ണതയിൽ വാഴുകയുള്ളൂ. ദൈവം എത്രത്തോളം വാഴുന്നു അത്രത്തോളം ദൈവം നമ്മിലൂടെ വെളിപ്പെടും. ഓ ലോർഡ്, ഐ ലവ് യു, 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 ഐ ലവ് യു ഡാഡി, ഐ ലവ് യു. സ്വർഗീയ പിതാവ് നിങ്ങളെ ഓർത്ത് സന്തോഷിക്കും. നിങ്ങളിലേക്ക് ഈ വചനം വെളിപ്പെട്ടതിനായി ദൈവം സന്തോഷിക്കും. ഒരു മുറിയിൽ രണ്ടുപേർ, ലോകമെന്ന ഒരു മുറിയിൽ പഴയ കുടിയാനും പുതിയ കുടിയാനും രണ്ടുപേർ. പിശാച് നമ്മളെ തോൽപ്പിക്കരുത്. ദൈവത്തിന്റെ വചനം പറയുന്നു അവൻ നമ്മളെ പുറത്താക്കരുത്, നാം അവനെ പുറത്താക്കും. അതിന് ദൈവം നമ്മളെ തുണച്ചു. ദൈവം നമ്മളെ മരണം നമ്മളെ പുറത്താക്കുന്നതിന് മുമ്പ് മരണത്തിന്റെ അധികാരിയെ പിശാചിനെ പുറത്താക്കുവാൻ ഒരുങ്ങിക്കൊള്ളു. അതിന് ദൈവം നമ്മളെ തുണയ്ക്കും. എല്ലാവരും ദൈവസന്നിധിയിൽ ദൈവത്തോട് ബന്ധപ്പെടട്ടെ. ദൈവത്തോട് പറ, കുഞ്ഞെ നിനക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായെന്ന് ദൈവത്തോട് പറ. നീ ദൈവത്തോട് പറ. ഇനി ഞാനുമായല്ല നിങ്ങൾക്ക് കാര്യം, ദൈവമായിട്ട് നിങ്ങൾക്ക് കാര്യം. എനിക്ക് എന്താണ് മനസ്സിലായതെന്ന് ഓരോരുത്തരും ദൈവത്തോടൊന്ന് പറ. അപ്പോ ദൈവം നിന്നോട് കുഞ്ഞെ തിരിച്ച് സംസാരിക്കുന്നത് കേൾക്കാൻ നിനക്ക് കഴിയും. ആ സംസാരം തുടങ്ങട്ടെ. ഇപ്പോൾ നിനക്ക് മനസ്സിലായത് നീ ദൈവത്തോട് പറ. ദൈവം നിന്നോട് തിരിച്ച് സംസാരിക്കുന്നത് കേൾക്കുവാൻ കഴിയും. യെസ്, ഇപ്പോൾ നിനക്കത് കേൾക്കുവാൻ കഴിയും. അങ്ങനെ ആ ദൈവമായിട്ടുള്ള ബന്ധം, ആ സംസാരം ഒന്ന് തുടങ്ങട്ടെ, ഒന്ന് ആരംഭിക്കട്ടെ. താങ്ക് യു അപ്പ, താങ്ക് യു ഡാഡി, താങ്ക് യു. ഒരു സമർപ്പണത്തിനായി ഏൽപ്പിച്ചു കൊടുക്ക. ഫലം കൊടുക്കുവാൻ തക്കവണ്ണം ഒരു തീരുമാനമെടുക്ക. ദൈവം നമ്മളോട് വെളിപ്പെടുവാൻ തക്കവണ്ണം ഒരു തീരുമാനമെടുക്ക. എന്നിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക. നമുക്ക് സ്വയമേ ഫലം കായ്ക്കാൻ കഴിയത്തില്ല. ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയിലൂടെ അല്ലാതെ കായ്ക്കുവാൻ കഴിയത്തില്ല. ക്രിസ്തുവിൽ ശരണപ്പെടും, ക്രിസ്തുവിൽ ആശ്രയിക്കുക.
ആശ്രയം ആശ്രയം എന്നേശുവേ, അങ്ങനെ ആശ്രയമല്ലയോ പാരിലല്ല. അങ്ങേ പെരിഞ്ഞൊരു ജീവിതമില്ലേ നീക്കെല്ലാം എല്ലാം എന്നേശുവത്രേ. ആശ്രയം ആശ്രയം എന്നേശുവേ, അങ്ങനെ ആശ്രയമല്ലയോ പാരിലല്ല. അങ്ങേ പെരിഞ്ഞൊരു ജീവിതമില്ലേ നീക്കെല്ലാം എല്ലാം എന്നേശുവത്രേ.
യേശു പറഞ്ഞു, ശാഖമുന്തിരിവള്ളിയിൽ പറ്റിയിരുന്നിട്ടല്ല അതിൽ സ്വയമേ ഫലം പ്രാപിക്കാൻ കഴിയത്തില്ല. ഇതേപോലെ നിങ്ങൾ എന്നിൽ പറ്റിയിരുന്നിട്ടല്ല നിങ്ങൾക്കും ഫലം പ്രാപിക്കാൻ കഴിയില്ല. ദൈവം നമുക്ക് വേണ്ടി അയച്ച ദൈവപുത്രനായ ആ കർത്താവായ യേശു, നമ്മുടെ തലയായ ക്രിസ്തു നമുക്ക് ആശ്രയിക്കാം. നമുക്ക് ശരണപ്പെടാം. പുത്രനെ ചുംബിക്കുന്നു, പുത്രനെ ചുംബിക്കുന്നവൻ രക്ഷപ്പെടും. രക്ഷയ്ക്കായി മറ്റൊരു നാമവും ആകാശത്തിന് കീഴിൽ ദൈവം നൽകിയിട്ടില്ല. മനുഷ്യരുടെ മറ്റൊരു നാമവും നൽകിയിട്ടില്ല. പുത്രനെ ചുംബിപ്പിൻ, പുത്രനെ അനുഗമിപ്പിൻ, പുത്രനെ അനുസരിപ്പിൻ. ഒരു തീരുമാനത്തോടെ സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന വചനത്തിനായി നന്ദിയോടെ ഈ ലോകത്തിലേക്ക് അങ്ങ് റിലീസ് ചെയ്ത ഈ ചിന്തയ്ക്കായി നന്ദിയോടെ. സാത്താൻ നിങ്ങളെ പുറത്താക്കുന്നതിന് മുമ്പ് സാത്താനെ പുറത്താക്കുക. മരണത്താൽ സാത്താൻ നിങ്ങളെ പുറത്താക്കുന്നതിന് മുമ്പ് മരണത്തിന്റെ അധികാരിയെ സാത്താനെ നിങ്ങൾ പുറത്താക്കി. കഥാവിയകത്തുന്ന സന്ദേശത്തിനായി ഇതിന്റെ ആഴങ്ങൾ ഉൾക്കൊണ്ട് ഇതിൽ ജീവിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ മക്കൾക്കും കൃപ കൊടുക്കുകയാണ്. ഇതിനെതിരെ വ്യാപരിക്കുന്ന പിശാചിനും പിശാചിനാൽ നടപ്പെട്ട ഈ ലോകത്തിലുള്ള പിശാചിന്റെ മക്കളെയും കർത്താവെ തരണം ചെയ്ത് അങ്ങയുടെ സന്ദേശം മുന്നോട്ടേക്ക് പോകുവാൻ അങ്ങ് ഇടയാക്കണമേ. പ്രിയ നല്ല പിതാവേ, ഞങ്ങളെങ്കിൽ ആശ്രയിക്കും, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈ മക്കളെ എല്ലാം ഇവിടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ സകല ആവശ്യങ്ങളുടെ പേരിലും അങ്ങനെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുക. രോഗികളായിരിക്കുന്ന ആരെങ്കിലും കർത്താവേ ഈ ശബ്ദ കാഴ്ചപരിധിയിൽ ഉണ്ടെങ്കിൽ കർത്താവേ അങ്ങയുടെ അടിപ്പെടാനുള്ള സൗഖ്യം അവർക്ക് കൊടുക്കണമേ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ വ്യക്തിത്വങ്ങൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ അടിപ്പെടാനുള്ള സൗഖ്യം അവർ പ്രാപിക്കട്ടെ. യേശു നാമം എല്ലാ രോഗാത്മാവിനെ ശാസിക്കുക. ദൈവത്തിന്റെ സമാധാനപരമായ ഹൃദയങ്ങളെയും നിലവുകളെയും വാഴട്ടെ. നല്ല പിതാവേ അങ്ങയുടെ ജനത്തെ അങ്ങ് നയിച്ചാട്ടെ. അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. മഹത്വമല്ല ഞങ്ങളങ്ങേക്ക് തരികയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മുടെ സംസാരിച്ചല്ലോ, സന്ദേശം മറന്നുപോകരുത്. സാത്താൻ മരണത്താൽ നമ്മളെ പുറത്താക്കുന്നതിന് മുമ്പ് നമ്മൾ സാത്താനെ ദൈവത്താൽ പുറത്താക്കും. ഹല്ലേലൂയ. അതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് ദൈവനോട് സന്ദേശം കേൾക്കാം. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. നിങ്ങൾക്ക് അനുഗ്രഹമായി വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. പ്രൈസ് ദി ലോർഡ്.